ആയിരുന്നു വിവിധ പ്രദേശങ്ങളിലാണെങ്കിലും. ഒരേ ആത്മാവിൽ ജീവവചനങ്ങളെ ഗ്രഹിക്കാനൊക്കെ വേണം. ഇനി ഞങ്ങൾക്ക് ഒരുക്കുന്ന ദൈവഗ്രഹിക്കായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കും. ഞങ്ങളുടെ ജീവിതത്തിന്റെ അർത്ഥപൂർണമായ മുന്നോട്ടുള്ള പ്രയാണത്തിന് നീ അവിടുന്ന് ഒരുക്കുന്ന അനുഗ്രഹീത വിജ്ഞാനത്തിന്റെ വൈദ്യുതാരങ്ങളെ കണ്ടെത്താനും അതൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അതിലൂടെ നിന്റെ പ്രതീക്ഷയ്ക്കൊപ്പം ഞങ്ങളുടെ ജീവിതങ്ങൾ കെട്ടിപ്പടുക്കുവാനും അതെല്ലാം ദൈവരാജ്യ മഹത്വത്തിനും ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്ക് ഉതകുവാനും തക്ക ഒന്ന് സംഗതിയാക്കണമേ. ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും ദൈവനാമത്തിൽ ഒതുങ്ങണമേ. അതിനുവേണ്ടി അത്യധ്വാനം ചെയ്യുന്നവരെയും പരിശ്രമിക്കുന്നവരെയും വാഴ്ത്തണമേ. പ്രത്യേകം ഇന്ന് ക്ലാസ് എടുക്കുന്നവർ ഞാൻ പിതാവിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ആത്മാവിനോട് നിറച്ച് നിന്റെ മർമ്മങ്ങളെ ഗ്രഹിക്കാൻ തക്ക ഒന്ന് ഞങ്ങളുടെ ഹൃദയങ്ങളെ ദീപ്തമാക്കുകയും അച്ഛനെ ശുഭചിന്തകളെ നിറയ്ക്കുകയും ചെയ്യണമേ. എല്ലാ നന്മകളാലും ഞങ്ങളെ നിറച്ചാട്ട് ഞങ്ങളുടെ ശുശ്രൂഷ ദൈവനാമത്തിൽ ഒതുങ്ങുവാൻ സംഗതിയാക്കണമേ. സമത്വവും ജീവൻ വെച്ചുകൊണ്ട് നാമത്തിൽ സമർപ്പിക്കുന്നു. കൃപയോട് കേട്ടി പറഞ്ഞുമാറാകണമേ. ആമേൻ. ഞാന് ദിവ്യബോധനത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട മാറ്റിക്കോഷ്യസിനെ ഔദ്യോഗികമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. ഈ സെഷൻ പ്രത്യേകിച്ച് 10-ാമത്തെ ബുക്കാണ്. ജീവിതപാതയിൽ വളരെ അനുഗ്രഹകരമായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് അത്. കഴിഞ്ഞ ആഴ്ച അച്ഛനെ ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്തു. ദിവ്യബോധനത്തിന്റെ പാഠ്യ പഠന പദ്ധതിക്ക് വേണ്ടി, പ്രത്യേകിച്ച് മദ്രാസനത്തിന് വേണ്ടി, അഭിവന്ദ്യ തിരുമേനിക്ക് വേണ്ടിയൊക്കെ. ഞാൻ വ്യക്തിപരമായിട്ട് എനിക്ക് ഒരു സഹോദര തുല്യനാണ് ബഹുമാനപ്പെട്ട മാറ്റിക്കോഷ്യേഷൻ. ഞങ്ങൾ രണ്ടുപേരെ ഡയസിൽ നിന്നാണ്, ചെങ്ങന്നൂരിൽ നിന്നാണ്. ആ നിലയിലുള്ള ഒരു വ്യക്തിബന്ധവും ഒരു സഹോദര തുല്യമായിട്ടുള്ള ബന്ധവുമുണ്ട്. പ്രത്യേകിച്ച് ഈ വിഷയത്തെ സംബന്ധിച്ച് ആരെ കൈകാര്യം ചെയ്യണമെന്നുള്ള ചിന്ത വന്നപ്പോഴ് രണ്ടു പ്രാവശ്യം ചിന്തിക്കേണ്ടി വന്നില്ല അച്ഛനെ തെരഞ്ഞെടുക്കുന്നതിനായിട്ട്. കാരണം ഈ വിഷയത്തിൽ അത്ര പ്രാവീണ്യമുള്ള ഒരാള്, മനഃശാസ്ത്ര പഠനം ഔപചാരികമായിട്ട് അമേരിക്കയിൽ നിർവഹിച്ച് ഡോക്ടറൽ ബിരുദം നേടിയിട്ടുള്ള ആള്, അതുപോലെ അതിനപ്പുറമായി തന്നെ താൻ പഠിച്ച ഗ്രഹിച്ച മനസ്സിലാക്കിയ കാര്യങ്ങൾ ജനഹൃദയങ്ങളിലേക്ക് പ്രത്യേകിച്ച് ഒരു ആധ്യാത്മികതയുടെ പരിവേഷത്തോടുകൂടി എത്തിക്കുവാൻ കഴിയുന്ന ആൾ, പ്രായോഗിക ജീവിതത്തിൽ തന്റെ അനുഭവ സമ്പത്തും പരിചയവും ഒക്കെ നമുക്ക് പകർന്നു തരുവാൻ കഴിയുന്ന പ്രാവീണ്യം, ഇതെല്ലാം സമന്വയിച്ചിരിക്കുന്ന ഒരു വ്യക്തിത്വം എന്നുള്ള നിലയിലും അദ്ദേഹത്തിന്റെ ആശയ സംവേദനത്തിന്റെ ക്ഷമതയും ഒക്കെ കണക്കിലെടുക്കുമ്പോൾ ഈ ക്ലാസ് എടുക്കുവാൻ ഏറ്റവും ഉചിതമായ ഒരു വ്യക്തിത്വം എന്ന നിലയിലാണ് ബഹുമാനപ്പെട്ട മാറ്റിക്കോഷ്യച്ചിനെ ബലഹീന ഞാൻ തെരഞ്ഞെടുത്തത്. ആ നിലയിൽ ആ കൃത്യം വളരെ സുദീർഘമായിട്ട് നിർവഹിക്കുവാൻ തക്കവണ്ണം അച്ഛന് താല്പര്യം കാണിച്ചു. പ്രത്യേകിച്ച് ഈ ഒരു ബുക്ക് എന്ന് പറയുന്നത് അല്പം ആധികാരികമായ മനഃശാസ്ത്രത്തിന്റെ പഠന മേഖലകളെ തൊട്ടുരുമ്മിക്കൊണ്ട് പോകുന്നു എന്നുള്ളത് കൊണ്ട് പെട്ടെന്ന് ഗ്രഹിക്കുവാനോ അത് ഹൃദൃഷ്ടമാക്കുവാനോ പലപ്പോഴും കഴിഞ്ഞില്ല എന്ന് വരും. എങ്കിൽ പോലും അതിനപ്പുറമായ ഒരു ജീവിതത്തിന്റെ തലം കണ്ടെത്താൻ തക്ക ഉള്ള ഇതിന് സാധിക്കും. പ്രത്യേകിച്ച് ഒരു ബുദ്ധിപരമായ ഒരു അറിവ് വർദ്ധിപ്പിക്കുക എന്നുള്ളതിനുപരിയായി നമ്മുടെ വ്യക്തിത്വത്തെ ഒന്ന് ഒന്ന് വാഴമായി പഠിക്കുവാനും അതിൽ ഒരു ക്രിസ്തീയ ധാർമ്മിക അടിത്തറ പാകുവാനും അത് മറ്റുള്ളവരിലേക്ക് സന്നിവേശിപ്പിക്കുവാനും കഴിയുക, അതാ വാസ്തവത്തിൽ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് ശിഥിലമാകുന്ന കുടുംബ ബന്ധങ്ങൾ ഇതിന്റെ യാഥാർത്ഥ്യമാണ്. അവിടെയൊക്കെ നമുക്ക് മാറ്റാൻ, സമൂഹത്തെ മാറ്റാൻ നമുക്ക് സാധിക്കില്ല. സ്വന്തം ജീവിത പങ്കാളിയെ വലിയ പരിവർത്തനമൊന്നും വരുത്താൻ നമുക്ക് കഴിയില്ല. പക്ഷെ നമുക്ക് മാറ്റം വരുത്തിക്കൊണ്ട് ജീവിതത്തിന്റെ തലങ്ങൾ കുറെ കൂടി ഊഷ്മളമാക്കാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു മാറ്റത്തിന് വിധേയമാകുന്ന ഒരു ആധ്യാത്മികതയിലേക്ക് കൈപിടിച്ചു നടത്തുവാൻ ഈ ഒരു അനുഗ്രഹീതമായ മനഃശാസ്ത്ര പഠനം സാധിപ്പിക്കും എന്നുള്ളതിന് സാധ്യമില്ല, അതിന് സംശയമില്ല. ആ നിലയിൽ അനുഗ്രഹകരമായ ഒരു ക്രമീകരണം അച്ഛൻ ചെയ്യും. ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്, പ്രത്യേകിച്ച് പാഠപദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കുന്ന വിഷയങ്ങളെ കുറിച്ചുള്ള ഒരു ബുദ്ധിപരമായ അറിവ് പകരുവാനല്ല ആഗ്രഹിക്കുന്നത്, അതിന്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് പ്രായോഗികമായ ആത്മീയ അനുഭവങ്ങൾ നമുക്ക് വർദ്ധിപ്പിക്കുവാൻ തക്കവണ്ണമുള്ള, സമ്പന്നമായ ഒരു ആത്മീയതയിലേക്ക് വളരുവാൻ തക്കവണ്ണമുള്ള നല്ല പ്രായോഗിക നിർദ്ദേശങ്ങളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതെന്ന് അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്. അച്ഛനെ കാര്യം നിർവഹിക്കും. ഒരുപക്ഷെ ഒന്നോ രണ്ടോ ക്ലാസ് കൊണ്ട് സാധിക്കുന്നില്ലെങ്കിലും മറ്റു ചില സെഷനിലൂടെ ഇതിലൂടെ നമുക്ക് ഒരു സപ്ലിമെന്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ കൂട്ടുമ്പോൾ അച്ഛന്റെ ശുശ്രൂഷയുടെ പ്രത്യേകിച്ച് ദൈർഘ്യം കുറയും, അതുകൊണ്ട് അതിന് ഞാൻ മുതിരുന്നില്ല. വളരെ സ്നേഹത്തോടുകൂടി സന്തോഷത്തോടുകൂടി ദിവ്യബോധനം സൗത്ത് വെസ്റ്റ് ഡയോസിസിന്റെ അനുഗ്രഹീതമായിട്ടുള്ള ഈ പാഠ്യ പഠന ടെലി കോൺഫറൻസ് പദ്ധതിയിലേക്കും ഇന്നത്തെ ശുശ്രൂഷയിലേക്കും അഭിവന്ദ്യ അഭിവന്ദ്യനായ റവറൻഡ് ഡോക്ടർ മാറ്റിക്കോഷ്യച്ചന് സന്തോഷം ഞാൻ സ്വാഗതം ചെയ്യുന്നു. അച്ഛൻ ശുശ്രൂഷ പറയാം.
താങ്ക് യു അച്ഛൻ. ഞാൻ കൂടുതൽ അതിനെ കുറിച്ച് ഒരു റെസ്പോൺസ് പറയുന്നില്ല. അച്ഛന്റെ പ്രത്യേകമായ സ്നേഹത്തിനും നല്ല വാക്കുകൾക്കും പ്രത്യേകമായ നന്ദി അറിയിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ യൂണിറ്റ് 1 ആണല്ലോ കൈകാര്യം ചെയ്തിരുന്നത്. അതിനകത്ത് പാഠം 6, അതായത് ലെസൺ 6 എന്നുള്ളത് നമ്മൾ കൈകാര്യം ചെയ്യാനായിട്ട് സമയം കിട്ടിയില്ല. അതുകൊണ്ട് ഇറ്റ് സ്റ്റാർട്ട് വിത്ത് ലെസൺ 6 ഇൻ യൂണിറ്റ് 1. അത് കഴിഞ്ഞ ശേഷം നമ്മൾ യൂണിറ്റ് 2 പോകുന്ന ഒരു രീതിയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഞാൻ അച്ഛൻ പറഞ്ഞതുപോലെ ഈ പാഠപുസ്തകത്തിൽ മാത്രം കേന്ദ്രീകരിച്ച രീതിയിലുള്ള ഒരു പഠനമാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. കാരണം ഇതിനകത്ത് വിഷയങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യണമെന്നുള്ളത് കൊണ്ട് അതിനെ ആധ്യാത്മിക രംഗത്തോട് കൂടുതൽ ബന്ധപ്പെടുത്തി പറയുന്നതിന് കഴിഞ്ഞ പ്രാവശ്യവും വളരെ അല്പമായിട്ടൊക്കെ നമ്മൾ പറഞ്ഞു കാണുമായിരിക്കും, അല്ലെങ്കിൽ ഈ പ്രാവശ്യവും അങ്ങനെയുള്ള ഒരു പഠന രീതിയല്ല. പ്രധാനമായിട്ടും ഈ പുസ്തകത്തെ കേന്ദ്രീകരിച്ചിട്ടുള്ള രീതിയിലാണ് ക്ലാസ് തയ്യാറാക്കിയിരിക്കുന്നത്. അച്ഛൻ സൂചിപ്പിച്ചതുപോലെ മറ്റൊരു അവസരത്തിൽ ഇത് നമ്മുടെ ഈ അടുത്ത സെഷനിലൂടെ കൂടി യൂണിറ്റ് 3 കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു അത്യാവശ്യമായ ഒരു വിശകലനവും നിങ്ങളുടെ റെസ്പോൺസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു മറുപടി എന്നുള്ള നിലയിൽ ഇതിനെങ്ങനെ നമുക്ക് പ്രായോഗിക ജീവിതത്തിലും നമ്മുടെ ആത്മീയ ജീവിതത്തിലും എങ്ങനെ കൂടുതൽ അതിനെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ആലോചിക്കാം. അതിനുള്ള അവസരം ഉണ്ടെങ്കിൽ അത് സന്തോഷകരമാണ് എന്നുള്ളതും ഈ അവസരത്തിൽ പറയുകയാണ്. ഈ ലെസൺ 6 നമ്മൾ കാണുന്നത് കൗൺസിലിംഗും അപകർഷത ബോധവും എന്നുള്ള ഹെഡിംഗ് ആണ്. ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്നുള്ളതാണ് നമുക്ക് പരിചയമുള്ളൊരു ഭാഗമാണ്. നമുക്ക് ആദ്യമേ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ ഇതെല്ലാം നമുക്ക് പരിചിതമായിട്ടുള്ള ലാംഗ്വേജ് ആണ്, പരിചിതമായിട്ടുള്ള വിഷയങ്ങളുമാണ്. പക്ഷെ അതിനെ കുറച്ചുകൂടെ ഒരു സയന്റിഫിക് ആയിട്ട് അതിനെ അവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇൻഫീരിയോറിറ്റി ഫീലിംഗ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എന്താണെന്നുള്ളത്. അപ്പൊ അതിനെ കുറച്ചുകൂടി സയന്റിഫിക് ആയിട്ട് അതിനെ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നു മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്, അത് വീണ്ടും ഒരിക്കൽ കൂടെ പറയുന്നു എന്നുള്ളതാണ്. ഈ കൗൺസിലിംഗിൽ ഉള്ള ഒരു വലിയ തെറ്റിദ്ധാരണ ഇവിടെ അച്ഛന് തോമസ് അച്ഛൻ ഒരു ഉദാഹരണം ആദ്യമായിട്ട് കൊടുക്കുന്നുണ്ട്. അമേരിക്കയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ഡോക്ടർ ഒരു കൗൺസിലിംഗ് ഒരു മനഃശാസ്ത്ര ചികിത്സാ കേന്ദ്രം തുടങ്ങിയെന്നും ഒരു ഗ്രാമത്തിൽ, പക്ഷെ അവിടെ അത് താമസിക്കാതെ തന്നെ അടച്ചുപൂട്ടി അദ്ദേഹം അമേരിക്കയിലേക്ക് തിരികെ പോരേണ്ടി വന്നുവെന്നുള്ള ഒരു പ്രാരംഭ വിവരണം അവിടെ കാണുന്നുണ്ട്. കാരണം ഈ കൗൺസിലിംഗിനെ കുറിച്ചുള്ള നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു തെറ്റിദ്ധാരണയാണ്. ഇന്ന് ആ തെറ്റിദ്ധാരണയ്ക്ക് ഒരു വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ ഈ രാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഇവിടെ സൈക്കോളജി കൗൺസിലിംഗ് എന്നുള്ളത് വളരെ കോമൺ ആയിട്ടുള്ളതാണ്. ഇവിടുത്തെ ഒരു സാധാരണക്കാരായ ആളുകൾക്ക് പോലും ഈ കൗൺസിലിംഗ് ടെർമിനോളജി അല്ലെങ്കിൽ സൈക്കോളജിയെ സംബന്ധിച്ചുള്ള വലിയൊരു ബോധ്യമുണ്ട്. നമ്മുടെ നാട്ടിൽ അത് ഇന്ന് വളർന്നു വരുന്നതേ ഉള്ളൂ. പക്ഷെ അത് വളരെ ശക്തമായിട്ട് വളരുന്നുണ്ട്. നമ്മുടെ സ്കൂളുകളിലും ഒക്കെ ഇന്ന് കൗൺസിലേഴ്സ് ആയിട്ടുണ്ട്. കൗൺസിലിംഗ് സെന്ററുകൾ ധാരാളമായിട്ടുണ്ട്. അത് വളരെ ശക്തി പ്രാപിച്ചു വരുന്നുണ്ട്. കാരണം മാനസികമായ പ്രശ്നങ്ങൾ മനുഷ്യന് വർദ്ധിക്കുന്നു എന്നുള്ളതും അതോടൊപ്പം തന്നെ അങ്ങനെയുള്ള തരത്തിലുള്ള ഒരു സഹായം, ഒരു ഹെൽപ്പ് മനുഷ്യനെ കിട്ടേണ്ടത് ആവശ്യമാണെന്നുള്ള ഒരു ബോധ്യവും നമ്മുടെ ജനങ്ങളിൽ വന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇന്ന് ഈ ഒരു ചിന്തയ്ക്ക് അല്ലെങ്കിൽ ഈ ഒരു ചികിത്സാ പരിപാടിക്ക് കൂടുതൽ സാധ്യതകൾ അല്ലെങ്കിൽ അതിന് കൂടുതൽ വളർച്ച ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇന്ന് നമുക്കറിയാം മനോരോഗങ്ങളും കൗൺസിലിംഗ്. ഇപ്പൊ മനോരോഗം നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ അത് സൈക്യാട്രി കൈകാര്യം ചെയ്യുന്ന ഒരു വിഷയമാണ്. മനോരോഗം, മനുഷ്യന്റെ മാനസിക രോഗങ്ങൾ എന്നുള്ളത് സൈക്യാട്രിസ്റ്റാണ് കൈകാര്യം ചെയ്യേണ്ടത്. അതിന്റെ മെഡിസിന് അല്ലെങ്കിൽ അതിന്റെ ട്രീറ്റ്മെന്റ് മെത്തേഡ്സ് ഇതൊക്കെ അറിയാവുന്നത് അവരാണ്. കൗൺസിലേഴ്സിന് അങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ചുള്ള ഗ്രാഹ്യം കുറവായിരിക്കും. പക്ഷെ ഇവിടെയുള്ള കൗൺസിലേഴ്സിനൊക്കെ അതിനെക്കുറിച്ചുള്ള ഒരു പഠനം ഉണ്ട്. മെഡിസിൻ എന്താണെന്നുള്ളതും അതിനെക്കുറിച്ചും ട്രീറ്റ്മെന്റും ഒക്കെ അതിനെക്കുറിച്ച് അറിയാവുന്നതാണ്. പക്ഷെ പ്രിസ്ക്രൈബ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഈ ഒരു ആശയത്തിലേക്ക് കടന്നു വരുവാനായിട്ട്. മാനസിക രോഗങ്ങൾ രോഗത്തിലേക്ക് പോകാതെ മനുഷ്യരെ അതിൽ നിന്ന് രക്ഷിക്കുവാനായിട്ട് കൗൺസിലിംഗിന് സാധിക്കും. വലിയൊരു മാനസിക പ്രശ്നത്തിലേക്ക് പോകാതെ ഒരു പ്രശ്നമുള്ള ഒരാളിനെ നാം കാണുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് തന്നെ തോന്നുകയാണ് നമുക്ക് നമ്മുടെ സ്വഭാവത്തിൽ അല്ലെങ്കിൽ നമ്മുടെ മാനസിക വ്യാപാരത്തിൽ വ്യത്യാസങ്ങളുണ്ട് എന്ന് നമുക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കൗൺസിലിംഗിന് പോകുന്നത് കൊണ്ട് ബുദ്ധിമുട്ടില്ല. അത് കൂടുതൽ ഒരു മാനസിക പ്രശ്നത്തിലേക്ക് പോകാതെ അതിനെ തടഞ്ഞു നിർത്താനായിട്ട് സാധിക്കും. അതുകൊണ്ട് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നുള്ളൊരു ആശയമാണ് അച്ഛനൂടെ പ്രധാനമായിട്ട് പറയുന്നത്. പിന്നെ പറയുന്നത് അബോധ മനസ്സിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ എന്നുള്ളതാണ്. ഡിഫൻസ് മെക്കാനിസം ഓഫ് ദ അൺകോൺഷ്യസ്. ഡിഫൻസ് മെക്കാനിസം ഈസ് എ ടെമ്പററി പ്രൊട്ടക്റ്റീവ് മെഷർ. നമുക്കറിയാം ഡിഫൻസ് മെക്കാനിസം എന്നുള്ള നമുക്കൊക്കെ ഉള്ള പ്രതിരോധ മാർഗം, അല്ലെങ്കിൽ ഒരു മനസ്സിന്റെ അബോധ മനസ്സിന്റെ ഒരു പ്രതിരോധ സംവിധാനമാണത്. ഇത് ആധികാരികമായിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാവുന്നത് പോലെ സിഗ്മണ്ട് ഫ്രോയിഡാണ്. സിഗ്മണ്ട് ഫ്രോയിഡ് ഈസ് ദ വൺ ഹു ആർട്ടിക്കുലേറ്റഡ് ദ റിയൽ നേച്ചർ ഓഫ് ദിസ് ഡിഫൻസ് മെക്കാനിസം. അക്കോർഡിംഗ് ടു ഹിം, ദിസ് ബിൽറ്റ് ഇൻ റെസിസ്റ്റൻസ് ഓഫ് ദ അൺകോൺഷ്യസ് ഈസ് ലൈക്ക് ദ ഷോക്ക് അബ്സോർബർ ഓഫ് വെഹിക്കിൾസ്. ദ പ്രോബ്ലം ഈസ് ദിസ് മെക്കാനിസം വിൽ നോട്ട് ഹെൽപ്പ് എ പേഴ്സൺ ടു ഓവർകം ഹിസ് ഓർ ഹെർ ചലഞ്ചസ് പെർമനന്റ്ലി. So an awareness of the limitation of the defense mechanism and a readiness to adopt corrective measures help a person to maintain his mental health. ഇത് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് ഒരു ഷോക്ക് അബ്സോർബറിന്റെ ഒരു ഒരു ചുമതലയാണ് ഈ ഡിഫൻസ് മെക്കാനിസം ചെയ്യുന്നത്. അത് നമ്മുടെ ഒരു അൺകോൺഷ്യസ് ലെവലിൽ നടക്കുന്ന ഒരു പ്രതിഭാസമായിട്ടാണ് ഫ്രോയിഡ് അതിനെ വിശദീകരിക്കുന്നത്. നമുക്ക് ഒരു പ്രയാസം വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള മാനസികമായ ഒരു സംഘട്ടനം നേരിടുമ്പോൾ നമുക്ക് നമ്മളിൽ തന്നെ ഉണ്ടാകുന്ന ഒരു പ്രതിരോധ ശക്തിയാണ്. പക്ഷേ ആ പ്രതിരോധ ശക്തി ഇസ് നോട്ട് പെർമനന്റ്, ഇറ്റ്സ് ഓൺലി ടെമ്പററി. അതുകൊണ്ട് നമുക്കെന്നും നമുക്ക് പിടിച്ചു നിൽക്കാനായിട്ട് സാധ്യമല്ല. നമ്മുടെ മാനസികമായ സംഘർഷങ്ങളെ നമ്മൾ ശരിയായ നിലയിൽ ചികിത്സിക്കാതെ ഈ ഷോക്ക് അബ്സോർബറെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് ഒക്കത്തില്ല. അതിന് ശരിയായ ചികിത്സ ആവശ്യമാണ്. അതുകൊണ്ട് കൗൺസിലിംഗ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഉപകാരപ്രദമാണ്. ഇപ്പൊ നമ്മുടെ അമേരിക്കൻ കോണ്ടക്സ്റ്റിൽ നമുക്കറിയാം, ഇപ്പൊ ഞങ്ങളിവിടെ കൗൺസിലിംഗ് സെന്ററിലൊക്കെ ഒരു പ്രശ്നമില്ലാത്ത ആളുകളും ഫാമിലീസ് തന്നെ അവർക്ക് ഒരു റിഫ്രഷ് ചെയ്യാൻ വേണ്ടി അവർ ഫാമിലി ആയിട്ടുള്ള കൗൺസിലിംഗിന് വരുന്ന ആളുകളുണ്ട്. റെഗുലറായിട്ട് അല്ലെങ്കിൽ ഇയർലി വരുന്ന ഫാമിലീസ് ഉണ്ട്. അതൊരു ഗൈഡൻസിന് വേണ്ടിയോ ആയിരിക്കാം, അല്ലെങ്കിൽ ഫാമിലിയിലുള്ള ചലഞ്ചസിനെ എങ്ങനെ നേരിടാമെന്നുള്ള ഒരു ഒരു അഡ്വൈസ് ലഭിക്കുന്നതിന് വേണ്ടിയാകാം. അവർക്ക് ഒരു മേജർ ഇഷ്യൂ കൈകാര്യം ചെയ്യുന്നതിലുപരി അവർക്ക് നിലവിലുള്ള ഒരു സാഹചര്യങ്ങളെ എങ്ങനെ ആ ഇഷ്യൂ കൂടാതെ മുൻപോട്ട് പോകാനായിട്ട് സാധിക്കും, എങ്ങനെ ഒരു പ്രിവെൻഷൻ എങ്ങനെ സാധിക്കുമെന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് വരുന്നത്. അതുകൊണ്ടാണ് എല്ലാവർക്കും കൗൺസിലിംഗ് ഉപകാരപ്രദമാണ് എന്ന് പറയാനായിട്ടുള്ള കാരണം. പ്രധാനമായിട്ടും ഈ പുസ്തകത്തിൽ മൂന്ന് കൂട്ടരെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ഒന്ന്, ദോസ് ഹു സഫർ ഫ്രം ആൻ ഇൻഫീരിയോറിറ്റി ഫീലിംഗ്, അങ്ങനെയുള്ള ആളുകൾക്ക് കൗൺസിലിംഗ് ആവശ്യമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. പരാജയം മൂടി വെക്കാൻ ആഗ്രഹിക്കുന്ന മനസ്സുള്ളവർക്ക്, ദോസ് ഹു വാണ്ട് ടു ഹൈഡ് ദയർ ഫീലിംഗ്സ്. സം പീപ്പിൾ ആർ ലൈക്ക് ദാറ്റ്, ദേ ഡോണ്ട് വാണ്ട് ടു എക്സ്പോസ് ദയർ റിയൽ ഫീലിംഗ്സ്, റിയൽ പേഴ്സണാലിറ്റി. അവരത് അത് മൂടി വെച്ചുകൊണ്ട് അത് പ്രൊജക്ട് ഫോർ എ ഫോൾസ് ഇമേജ് ബിഫോർ അവേഴ്സ്. അപ്പോൾ അവർ ദ ഹൈഡിങ് ദ റിയൽ ഫീലിങ്സ്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് കൗൺസിലിംഗിലൂടെ ഒരു ശരിയായ ഒരു അവരായിരിക്കുന്ന അവസ്ഥയിലേക്ക് നയിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളത് ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പ്രശ്നങ്ങൾ എന്നുള്ള ഒളിച്ചോടിപ്പോകുന്ന ആളുകൾക്ക് കൗൺസിലിംഗ് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒന്നാണ്. ദോസ് ഹു വാണ്ട് ടു എസ്കേപ്പ് ഓർ റൺ അവേ ഫ്രം പ്രോബ്ലംസ്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് കൗൺസിലിംഗ് ഉപകാരപ്രദമാണ് എന്നുള്ളത് ഈ ഒരു അധ്യായത്തിൽ, ഈ നമ്മുടെ ഈ അപകർഷതാബോധം, കൗൺസിലിംഗ് അപകർഷതാബോധവും ഇൻഫീരിയോറിറ്റി ഫീലിംഗ് എന്നുള്ള ഒരു ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ആസ് വി ഡിസ്കസ് ബിഫോർ, ഫ്രോയിഡ് ഗീവ്സ് എംഫസിസ് ഓൺ സെക്ച്വൽ ഡ്രൈവ്സ്, അസേർട്സ് ദാറ്റ് ദ പേഴ്സണാലിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ ഈസ് ഡിറ്റർമൈൻഡ് ബൈ ആൻ ഇന്നർ ഏർജ് അൺകോൺഷ്യസ് ഫോർ റെക്കഗ്നീഷൻ ആൻഡ് എ ഡിസയർ ഫോർ പവർ. ബട്ട് ആൽഫ്രഡ് അഡ്ലർ ക്ലാസിഫൈസ് പേഴ്സണാലിറ്റി ടൈപ്പ് ആസ് എ ഇൻഫീരിയർ ആൻഡ് സുപ്പീരിയർ. ഹി ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദ ഡിസയർ ഫോർ പവർ ഈസ് ദ ബേസിക് ഡ്രൈവിംഗ് ഫോഴ്സ് ഇൻ മാൻ. അതിനെക്കുറിച്ചുള്ള വിശദമായിട്ട് പറഞ്ഞാൽ ഫ്രോയിഡ് പറയുന്നത് ലൈംഗികതയാണ് മനുഷ്യന്റെ അവന്റെ അതായത് സെക്ച്വൽ ഡ്രൈവ്സ് ആണ്. ഈ ഗീവ്സ് എംഫസിസ് ഓൺ സെക്ച്വൽ ഡ്രൈവ്സ് ഓർ ദ അൺകോൺഷ്യസ്, അതാണ് മനുഷ്യന്റെ പ്രശ്നങ്ങൾക്ക് കാരണം. അപ്പൊ മനുഷ്യന്റെ അൺകോൺഷ്യസ് മൈൻഡിലുള്ളതായിട്ടുള്ള കാര്യങ്ങൾ അത് അതിനെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ സെഷനിൽ ഇത് നമ്മൾ പറഞ്ഞതാണ്. ഒരു കൗൺസിലിംഗ് എന്ന് പറയുന്നത് ട്രൈ ടു ബ്രിങ് ദോസ് റിപ്രസ്ഡ് ഫീലിംഗ്സ് ഫ്രം ദ അൺകോൺഷ്യസ് മൈൻഡ് ടു ദ സർഫസ് എന്നുള്ളതാണ്. അപ്പം ആ ഒരു ആശയമല്ല ഇവിടെ ഈ അഡ്ലർ എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റ് പറയുന്നത്. അദ്ദേഹം പറയുന്നത് അധികാരമോഹമാണ് വ്യക്തിയുടെ അടിസ്ഥാനപരമായ ചലനശക്തിക്ക് നിദാനം എന്ന് അദ്ദേഹം സമർത്ഥിച്ചു. ഇതൊരു സംഘട്ടനമാണ്. അപ്പൊ മനുഷ്യന്റെ അവന്റെ ഉള്ളിൽ ഇൻഫീരിയർ ആൻഡ് സുപ്പീരിയർ എന്ന് പറയുന്ന രണ്ട് മേഖലകളുണ്ട്, രണ്ട് തരത്തിലുള്ള അവസ്ഥകളുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ അപകർഷതയും ഉത്കർഷതയും ഉണ്ട്. ഇത് തമ്മിലുള്ളതായ ഒരു സംഘട്ടനമാണ് മനുഷ്യന്റെ ജീവിതമെന്നാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു ദർശനം. അപ്പൊ മനുഷ്യന്റെ സകല വളർച്ചയുടെയും അടിസ്ഥാനം ഈ സമരമാണ്. അപ്പൊ അപകർഷതാബോധം ഒഴിവാക്കാൻ ഒരു വ്യക്തി ഉത്കർഷതയ്ക്ക് വേണ്ടി ശ്രമിക്കുന്നു. അപ്പൊ നമ്മുടെ എല്ലാ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഈ നമ്മൾ അപകർഷതയിലേക്ക് പോകാതെ, അല്ലെങ്കിൽ നമ്മളൊരു ഇൻഫീരിയറായി പോകാതെ, നമ്മൾ സുപ്പീരിയറായി പോകുന്നതിന് വേണ്ടിയാണ് എല്ലാ കാര്യങ്ങളിലും ഒരു മനുഷ്യൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് അങ്ങനെ പറയുമ്പോൾ അപകർഷതാബോധം എന്ന് പറയുന്നത്, ഇൻഫീരിയോറിറ്റി ഫീലിംഗ് എന്ന് പറയുന്നത് ഒരു കൊള്ളരുതാത്ത ഒരു കാര്യമായിട്ടല്ല അദ്ദേഹത്തിന്റെ ചിന്തയിൽ പറയുന്നത്. അത് ഒരു പക്ഷേ ഒരു പരിധിവരെ അത് മനുഷ്യനെ ഉത്കർഷതയിലേക്ക് പോകുവാനുള്ള ഒരു മാർഗം കൂടിയാണ്. സോ വാട്ട് ഈസ് മെൻ ബൈ ഇൻഫീരിയോറിറ്റി ഫീലിംഗ് ഈസ് ദ ഫെയിലിയർ ഓൺ വൺസ് പാർട്ട് ടു റെക്കഗ്നൈസ് വൺസ് ഓൺ എസൻഷ്യൽ ക്വാളിറ്റി ആസ് എ മാൻ. അതാണ് ഇപ്പം ഈ അവിടെ അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്നത്. ഈ ഇൻഫീരിയോറിറ്റി എന്ന് പറയുന്നതിന് പ്രധാനമായിട്ടും ഇവിടെ പറയുന്നത്, ഒരു മിനിറ്റ്, മനുഷ്യന്റെ അധമമായ ഒരു വികാരമാണ് അവന്റെ അവനെക്കുറിച്ച് തന്നെ ഒരു നിരാശാജനകമായ ഒരവസ്ഥയിലേക്ക് അവനെ കൊണ്ടുപോകുന്ന ഒരവസ്ഥയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം അത് അദ്ദേഹത്തിന്റെ ഭാഷയിൽ ഈ അപകർഷതാബോധം ഒരു മനുഷ്യനെ ഉത്കർഷതയിലേക്ക് നയിക്കുമെന്നുള്ളതാണ്. അതിനെ വളരെ പോസിറ്റീവായിട്ടാണ് ഈ അഡ്ലർ എന്ന് പറയുന്നതായ ഒരു സൈക്കോളജിസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. മനുഷ്യന്റെ എല്ലാ വളർച്ചയുടെയും അടിസ്ഥാനം ഈ സംഘട്ടനമാണ്. മനുഷ്യന്റെ ഉള്ളിൽ അപകർഷതയും ഉത്കർഷതയും തമ്മിലുള്ള ഒരു സംഘട്ടനമാണ്. ഇൻഫീരിയോറിറ്റി ഫീലിംഗ് എന്ന് പറയുന്നത് ഫെയിലിയർ ഓൺ വൺസ് പാർട്ട് ടു റെക്കഗ്നൈസ് വൺസ് ഓൺ എസൻഷ്യൽ ക്വാളിറ്റി ആസ് എ മാൻ. വൺ ഹു സഫേഴ്സ് ഫ്രം ഇൻഫീരിയോറിറ്റി ഫീലിംഗ് ഹാസ് നോ സെൻസ് ഓഫ് സെൽഫ് റെസ്പെക്ട്. ഹി ഈസ് അഫ്രൈഡ് ഓഫ് അക്സെപ്റ്റിംഗ് responsibilities and foresees only failures. There is no optimism in that person's life. എന്നുള്ളതാണ് അപകർഷത ഇൻഫീരിയോറിറ്റി ഫീലിംഗിനെ കുറിച്ച് അവിടെ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഒരു 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 കോമ്പറ്റീഷൻ ഈസ് ദ വൺ ഓഫ് ദ കോസസ് ഫോർ മേക്കിംഗ് ഇൻഫീരിയർ ഫീലിംഗ് എന്ന ഇൻഡിവിജ്വൽസ് ഇൻ അവർ സൊസൈറ്റി. അപ്പം ശരിയായ ഒരു അപകർഷതാബോധത്തിലേക്ക് മനുഷ്യനെ നയിക്കുന്ന നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ഒരു കാരണം എന്ന് പറയുന്നത് ഒരു കോമ്പറ്റീഷനാണ്. എല്ലായിടത്തും കോമ്പറ്റീഷൻ നമ്മൾ കാണുന്നു. മനുഷ്യന്റെ സമസ്ത ജീവിത മണ്ഡലങ്ങളിലും നമ്മൾ കാണുന്നത് ഒരു മത്സരമാണ്. അപ്പൊ ആ മത്സരത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ആളുകൾ ഒരു വീണുപോകുന്നു. അവരെ ഒരു വളരെ നിരാശാജനകമായ ഒരു അപകർഷത ബോധത്തിലേക്ക് അവർ വീണുപോകുന്നു എന്നുള്ളത് അവർ ഈ ഇൻഫീരിയോറിറ്റി ഫീലിംഗിന്റെ ഒരു കാരണമായിട്ട് ഈ അധ്യായത്തിൽ പറയുന്നുണ്ട്. അതിന്റെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടാണ്. ഇപ്പൊ നമ്മുടെ പേരൻസ് തന്നെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കുട്ടികളെ അവരായിരിക്കുന്ന അവസ്ഥയിൽ മനസ്സിലാക്കാൻ സാധിക്കാതെ അവരുടെ ഉള്ളിൽ അവരെ മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യുന്ന ഒരു പ്രത്യേകമായ ഒരു 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 മാനസിക അവസ്ഥ അവർ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. ദേ പുട്ട് ആൻ ഐഡിയൽ ഫിഗർ ഇൻ ദെയർ ചിൽഡ്രൻസ് മൈൻഡ് regardless of their interest and personality. What happens is that the child tries his best to become the ideal figure his parents have projected before him, but fails in his attempts and falls into the abyss of inferiority. ഇത് നമ്മുടെ പ്രത്യേകിച്ചും നമ്മുടെ ഒരു കളക്റ്റീവ് കൾച്ചറിൽ നമ്മൾ കാണുന്ന ഒരു പ്രത്യേകതയാണ്. നമ്മുടെ ഈ കമ്പാരിസൺ എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യുമ്പോൾ അവരുടെ റിയൽ സെൽഫിനെ നമ്മൾ കാണാതെ പോകുന്നു. അവരുടെ ഉള്ളിൽ മറ്റൊരു ഐഡിയൽ ഫിഗറാണ് ഒരു ഫിഗറാണ് നമ്മൾ സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് ആ ഫിഗറിലേക്ക് എത്താനായിട്ട് അവൻ ആവുന്ന ശ്രമിക്കുന്നു. പക്ഷേ പലപ്പോഴും അവൻ ആ ഒരു ഫിഗറിലേക്ക് എത്തിച്ചേരുവാനായിട്ട് അതുമായിട്ട് ഐഡന്റിഫൈ ചെയ്യാനുമായിട്ട് അവൻ കഴിയാതെ വരുമ്പോൾ അവനൊരു നിരാശയിലേക്കും അപകർഷത ബോധത്തിലേക്കും വീണുപോകുന്നു എന്നുള്ളതാണ്. ഇത് ഇൻഫീരിയോറിറ്റി ഫീലിംഗ്സിന്റെ ഒരു കാരണമായിട്ട് ഇവിടെ നമ്മൾ കാണുന്ന, മറ്റൊരു കാരണമായിട്ട് ഇവിടെ കാണുന്നതായിട്ടുള്ള കാര്യമാണ്. സിംപ്റ്റംസ് ഓഫ് ഇൻഫീരിയോറിറ്റി ഫീലിംഗ്, ഇവിടെ പറയുന്ന ചില കാര്യങ്ങൾ ബോധനപ്പെട്ട അച്ഛൻ പറയുന്നുണ്ട്. നിങ്ങൾ ആറാമത്തെ പുസ്തകം നോക്കുന്ന ആളുകൾ ചാപ്റ്റർ സിക്സ് എടുത്തു കഴിഞ്ഞാൽ, ലെസൺ സിക്സ് എടുത്തു കഴിഞ്ഞാൽ കാണാം, യൂണിറ്റ് വൺ, സിംപ്റ്റംസ് ഓഫ് ഇൻഫീരിയോറിറ്റി ഫീലിംഗ്. An absorbing interest in one's own thoughts and feelings and a total indifference to those of others. Another, a tendency to blow out of proportion failures in life. An inquisitiveness about what others think about oneself and the feeling that others' remarks and smiling at one another are aimed at making fun of oneself. മറ്റുള്ളവരെ ചിരിക്കുമ്പോഴ് അല്ലെങ്കിൽ അത് എന്നെ കുറിച്ചാണ് എന്നുള്ള ഒരു നിരാശാജനകമായ ഒരു വികാരത്തിന് അവർ അടിമപ്പെടുന്നു എന്നുള്ളതാണ് അവിടെ കാണുന്ന ഒരു കാര്യം. മൂന്നാമതായിട്ട് എ ഡിസയർ ടു ബി അലോൺ ആൻഡ് ടു കീപ് അലൂഫ് ഫ്രം അതേഴ്സ് തിങ്കിങ് ദാറ്റ് വൺസ് ഓൺ പ്രസൻസ് ഈസ് നോട്ട് നീഡഡ് ബൈ അതേഴ്സ്. എ ഡിസയർ ടു ബി അലോൺ നൗ ആൻഡ് ദെൻ ഷുഡ് നോട്ട് however be mistaken for a sign of inferiority feeling. This may be of other reasons. അടുത്തതായിട്ട് a keen desire to listen to others praising oneself repeatedly. മറ്റുള്ളവരിൽ നിന്നുള്ള പ്രൈസ് എപ്പോഴും കിട്ടണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ആറാമതായിട്ട് an absolute unwillingness to shoulder responsibilities and to participate in competitions of any kind for fear that failure is certain. ഏഴാമതായിട്ട് an urge to speak disparagingly of others in an attempt to create the impression that they are inferior to oneself and a tendency to exaggerate their weaknesses and invent stories about them in a bid to tarnish their reputation. അതിന്റെ അവിടെ പറയുന്ന അത് മലയാളത്തിലൂടെ ഞാൻ വായിക്കാം. മറ്റുള്ളവരുടെ വികാരങ്ങളെപ്പറ്റി യാതൊരു പരിഗണനയും കൊടുക്കാതെ ഇടയാകുകയും സ്വന്തം വികാരങ്ങളിലും ചിന്തകളിലും മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുക. അങ്ങനെയുള്ള അത് അപകർഷതാബോധത്തിന്റെ ഒരു പ്രത്യേകതയാണ്. മറ്റുള്ളവരുടെ വികാരങ്ങൾക്ക് ഒരു പരിഗണനയുമില്ല, സ്വന്തം വികാരങ്ങൾക്ക് മാത്രം, സ്വന്തം സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് മാത്രം കേന്ദ്രീകരിക്കപ്പെടുക. ജീവിതത്തിലെ പരാജയങ്ങളെ അവ ആശിക്കുന്നതിൽ കൂടുതലായി പെരുപ്പിച്ചു കാണിക്കുക. സ്വന്തം പരാജയങ്ങൾ അത് മാത്രമാണ് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ അവർക്ക് കാണാൻ പറ്റാതെ പോകുന്നു എന്നുള്ളത്. മൂന്നാമത്തെ അപകർഷതാബോധം അനുഭവിക്കുന്നവർ മറ്റുള്ളവർ തങ്ങളെ കുറിച്ച് എന്ത് പറയുന്നുവെന്ന് കൂടെ കൂടാതെ അന്വേഷിക്കുവാൻ താല്പര്യമുള്ളവരായിരിക്കും. അപ്പം അതാണ് നമ്മൾ പറഞ്ഞത്, മറ്റുള്ളവരുടെ പുഞ്ചിരിയും സംഭാഷണവും ഒക്കെ എന്നെ കുറിച്ചാണ് പറയുന്നത്, ഞങ്ങളെ കുറിച്ചാണ് പറയുന്നത് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകുന്നു. അപകർഷതാബോധം അനുഭവിക്കുന്നവർ മറ്റുള്ളവർ തങ്ങളെ കുറിച്ച് എന്ത് പറയുന്നു എന്ന് എപ്പോഴും ശ്രദ്ധിക്കുന്ന ആളുകളാണ്. നാലാമതായിട്ട് ഏകാന്തം ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. തന്റെ സാന്നിധ്യം മറ്റുള്ളവർക്ക് ആവശ്യമില്ല എന്ന ചിന്തയിൽ കഴിയുന്നത് മറ്റുള്ളവരെ നകന്നു നിൽക്കുവാനായിട്ട് ശ്രമിക്കുന്ന ആളുകളാണ്. അഞ്ചാമതായിട്ട് അപകർഷതാബോധമുള്ളവർ മറ്റുള്ളവർ തങ്ങളെ പുകഴ്ത്തി പറയുന്നത് കേൾക്കാൻ വളരെ താല്പര്യമുള്ളവരായിരിക്കും. ആറാമതായിട്ട് യാതൊരുവിധ മത്സരങ്ങളിൽ ഏർപ്പെടാൻ അപകർഷതാബോധമുള്ളവർ മുതിരുകയില്ല, അവർക്ക് മത്സരങ്ങളിലവിടെ താല്പര്യമില്ല. അതിനകത്ത് ചേരുന്നതിന് വേണ്ടി അവർക്ക് വളരെ ഉത്കണ്ഠയുള്ള ആളുകളായിരിക്കും. മറ്റുള്ളവരെ എപ്പോഴും താഴ്ത്തി പറയുവാനായിട്ട് അപകർഷതാബോധമുള്ളവർ പ്രേരിപ്പിക്കാറുണ്ട്. തങ്ങളെക്കുറിച്ച് മതിപ്പില്ലാത്തതിനാൽ മറ്റുള്ളവർ തങ്ങളെക്കാൾ താഴ്ന്ന നിലവാരത്തിലാണെന്ന് വരുത്തി തീർക്കുവാനും ശ്രമം നടത്തുന്നു. അതിന്റെ ഫലമായി മറ്റുള്ളവരുടെ ദോഷങ്ങളെ പെരുപ്പിച്ച് കാണിക്കുവാനും ഇല്ലാത്ത കാര്യങ്ങൾ കെട്ടിച്ചവരുടെ പേര് ദുഷിപ്പിക്കുവാനും പ്രത്യേകമായ ശ്രദ്ധ കാണിക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾ മറ്റുള്ളവരെ കുറിച്ച് മോശമായി ചിന്തിക്കുകയും മോശമായ ധാരണ വെച്ചു പുലർത്തുകയും ചെയ്യുന്ന ആളുകളും അപകർഷതാബോധം ഉള്ളവരാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഇതിനെ എങ്ങനെയാണ് നേരിടാനായിട്ട് കഴിയുന്നത്? ഇതിനെ നേരിടാനായിട്ടുള്ള മാർഗം പ്രധാനമായിട്ടും ഇവിടെ പറയുന്നത് ഒരു കമ്പാരിസൺ നമ്മൾ അവസാനിപ്പിക്കണം എന്നുള്ളതാണ്. മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യുവാൻ, നമ്മളെ തന്നെ കമ്പയർ ചെയ്യുവാനോ അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെയാണെങ്കിലോ വ്യക്തികൾ തമ്മിലുള്ള ഒരു കമ്പാരിസൺ അതൊരിക്കലും ആരോഗ്യകരമായിട്ടുള്ള ഒന്നല്ല. അത് ഈ അപകർഷത ബോധത്തെ അതിജീവിക്കുവാനായിട്ട് ശക്തി നൽകുന്ന ഒരു പ്രത്യേകത ഒന്നാണ് ഈ കമ്പാരിസൺ എന്നുള്ളത്. നമ്മുടെ കുഞ്ഞുങ്ങളെ ആണെങ്കിലും നമ്മളെ തന്നെയാണെങ്കിലും മറ്റുള്ളവരുമായി നെഗറ്റീവായിട്ട് കമ്പയർ ചെയ്യുവാനായിട്ട് നാം ശ്രമിക്കാതിരിക്കുക എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് ട്രൈ ടു ബി അവെയർ ഓഫ് കേപ്പബിലിറ്റീസ്, അവരുടെ നമ്മുടെ കഴിവുകളെ കുറിച്ച് നമ്മൾ ബോധ്യമുള്ളവരാകുക. അത് നമ്മുടെ കുഞ്ഞുങ്ങളെ ആണെങ്കിൽ അവരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുക, അവരായിരിക്കുന്ന അവസ്ഥയിൽ അവരെ കാണാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ട്രൈ ടു കൺസിഡർ ഫെയിലിയർ ഈസ് എ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടു സക്സസ് എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ഒരു പരാജയം എന്ന് പറയുന്നത് അതിനകത്ത് നിരാശരാകാതെ ആ പരാജയം ഒരു വിജയത്തിന്റെ വടിയാണ് എന്നുള്ള ഒരു ബോധ്യം ജീവിതത്തിൽ പുലർത്താനായിട്ട് ശ്രമിക്കുമെങ്കിൽ നമുക്ക് അപകർഷതാ ബോധത്തെ ഒരു പരിധിവരെ അതിജീവിക്കുവാനായിട്ട് കഴിയുമെന്നാണ് ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ ഓർക്കേണ്ട ഒന്നാണ്. എല്ലാത്തിലും ഉപരി ദൈവത്തിന്റെ ഒരു പദ്ധതിയിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയും ദൈവം നൽകിയിരിക്കുന്ന കഴിവുകളിൽ പൂർണ്ണമായി സന്തോഷിക്കുകയും ആ കഴിവുകളെ വളർത്തിയെടുക്കുവാൻ തക്കവണ്ണം ശ്രമിക്കുകയും ചെയ്യുമെങ്കിൽ അപകർഷതാ ബോധത്തെ അതിജീവിക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ അടുത്ത യൂണിറ്റ് ടൂവിലേക്ക് പോവുകയാണ്. യൂണിറ്റ് ടൂവിൽ പറഞ്ഞിരിക്കുന്നത് ടെക്നിക്സ് ആൻഡ് മെത്തേഡ്സ് ഓഫ് കൗൺസിലിംഗ് എന്നുള്ളതാണ്. ദർ ആർ സെവറൽ മോഡൽസ് ആൻഡ് ടെക്നിക്സ് ഇൻ കൗൺസിലിംഗ്. എ കൗൺസിലർ ഷുഡ് ബി എക്വിപ്ഡ് ബൈ ട്രെയിനിങ് ആൻഡ് പ്രാക്ടീസ്. മച്യുർ പേഴ്സണാലിറ്റി ഈസ് എസൻഷ്യൽ ഫോർ എ കൗൺസിലർ. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ആഴ്ച നമ്മുടെ സെഷനിൽ നമ്മൾ പറഞ്ഞതുപോലെ ഇപ്പം നമ്മളെല്ലാവരും കൗൺസിലേഴ്സ് ആകാനായിട്ട് അല്ലെങ്കിൽ ഒഫീഷ്യലായി പ്രൊഫഷണലായിട്ട് കൗൺസിലറായില്ലെങ്കിൽ പോലും നമ്മുടെ എല്ലാ റിലേഷൻഷിപ്പിലും കൗൺസിലിംഗ് നടക്കുന്നുണ്ട്. അത് പേരൻസ് ചിൽഡ്രൻ ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാ മേഖലകളിലും പ്രീസ്റ്റും ഇടവക്കാരും ആണെങ്കിലും എല്ലാ അതോറിറ്റിയുള്ള സ്ഥാനത്തിരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അവരുടെ സബോർഡിനേറ്റുമായിട്ടുള്ള റിലേഷൻഷിപ്പിലാണെങ്കിലും എവരി സിറ്റുവേഷൻസ് കൗൺസിലിംഗ് ഈസ് ഗോയിങ് ഓൺ ഇൻ ഓൾ അവർ ഹ്യൂമൻ റിലേഷൻഷിപ്പ്. അതുകൊണ്ട് നമ്മളിപ്പോ ഒരു പ്രൊഫഷണൽ കൗൺസിലറായിരുന്നെങ്കിലും ഈ കൗൺസിലേഴ്സിന്റെ ആയിട്ടുള്ള ഒരു ക്വാളിറ്റി നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും ആർജിക്കേണ്ടത് ആവശ്യമാണ്. അത് വളരെ പ്രധാനം നൽകുന്നതാണ്. ഇവിടെ അച്ഛന് ചില മോഡൽസിനെ കുറിച്ച് പറയുന്നു. ഡിഫറെന്റ് മോഡൽസ്, സം ഓഫ് ദീസ് ആർ കാൾ റോജേഴ്സ് ക്ലയന്റ് സെന്റേർഡ് തെറാപ്പി എന്നുള്ളതാണ്. കാൾ റോജേഴ്സ് എന്ന് പറയുന്ന അമേരിക്കയിലുള്ള ഒരാളായിരുന്നു. അദ്ദേഹമാണ് ക്ലയന്റ് സെന്റേർഡ് തെറാപ്പി അതിനെ പ്രൊമോട്ട് ചെയ്തത്. അദ്ദേഹമാണ് അതിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്ന ആൾ. എറിക് ബേൺസ് എന്ന് പറയുന്ന ആളുടെ ട്രാൻസാക്ഷണൽ അനാലിസിസ് അതൊരു മറ്റൊരു തെറാപ്പിയാണ്. ഗെസ്റ്റാൾട്ട് തെറാപ്പി, റിയാലിറ്റി തെറാപ്പി, ഇൻസൈറ്റ് തെറാപ്പി, റാഷണൽ തെറാപ്പി, ഇങ്ങനെ പോകുന്നു. പിന്നെ മോഡൽ, അങ്ങനെ അനേകം. ഇതുകൂടാതെ ധാരാളം മോഡൽസ് ഉണ്ട്. അത് പല സൈക്കോളജിസ്റ്റുകളും അവരവരുടേതായിട്ടുള്ള മോഡൽസ് അവരുണ്ടാക്കി അതിനെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഈ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത് പ്രധാനമായിട്ടും കാർക്കാസ് മോഡൽ എന്നുള്ളതാണ്. ദാറ്റ് ഇസ് ദി ഈസിയസ്റ്റ് വൺ. കാർക്കാസ് ബുക്ക് ഇൻഡിക്കേറ്റ് ഹിസ് മോഡൽ ഓഫ് തെറാപ്പി. ബുക്ക് നെയിം എന്ന് പറയുന്നത് ഹെൽപ്പിംഗ് ആൻഡ് ഹ്യൂമൻ റിലേഷൻസ്. ഇസ് റിട്ടൺ ഇൻ 1969, റിവൈസ്ഡ് ഇൻ 1977. റിവൈസ്ഡ് ഇൻ്റെ എഡിഷന്റെ പേര് ദ ആർട്ട് ഓഫ് ഹെൽപ്പിംഗ് എന്നുള്ളതാണ്. ഈ പുസ്തകത്തില് ഈ ഒരു യൂണിറ്റിൽ ഈ കാർക്കാസിന്റെ മോഡലിനെ കുറിച്ച് അച്ഛന് കൂടുതലായിട്ട് പറയുന്നുണ്ട്. ഇവിടെ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുകയാണ്, ത്രീ സ്റ്റേജസ് ഓഫ് കൗൺസിലിംഗിനെ കുറിച്ച് ഈ കാർക്കാസ് മോഡൽ കാണുന്നുണ്ട്. ഒന്ന് ഇനിഷ്യൽ സ്റ്റേജ്, ഇന്റർമീഡിയറി സ്റ്റേജ് ആൻഡ് ഫൈനൽ സ്റ്റേജ്. ഈ ഒരു അദ്ദേഹത്തിന്റെ ഈ കാർക്കാസിന്റെ കൗൺസിലിംഗ് മോഡലിൽ ഈ മൂന്ന് സ്റ്റേജസിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ഇനിഷ്യൽ മോഡൽ, ത്രീ ഒക്കേഷൻസ് ആർ നോട്ട് നെസസറി ഫോർ ഇംപ്ലിമെന്റിംഗ് ദീസ് ത്രീ സ്റ്റേജസ്. ഇറ്റ് ക്യാൻ ബി പോസിബിൾ ഫോർ വൺ സിറ്റിംഗ്, വൺ സെഷൻ. ഇവിടെ ഇനിഷ്യൽ മോഡലിനെ കുറിച്ച് പറയുന്നത് പെട്ടെന്ന് പറയുകയാണ്, ഇനിഷ്യൽ സ്റ്റേജിൽ നമ്മൾ കാണുന്ന റാപ്പോർട്ട് ആൻഡ് ക്ലോസ് റിലേഷൻഷിപ്പ് എന്നുള്ളതാണ്. ക്ലയന്റ് ഷുഡ് ഫീൽ അഷ്വേർഡ് ദാറ്റ് ദ കൗൺസിലർ ഈസ് കോമ്പിറ്റന്റ് ഇനഫ് ടു അണ്ടർസ്റ്റാൻഡ് ഹിസ് ഓർ ഹെയർ പ്രോബ്ലം. ഈ ഷുഡ് ബി ട്രസ്റ്റ് വർത്തി എന്നുള്ളതാണ്. ഇപ്പൊ ഒരു റാപ്പോർട്ട് ഉണ്ടാകുക എന്നുള്ളത്, ഒരു ക്ലോസ് റിലേഷൻഷിപ്പ് അത് അതിനെ ഇനിഷ്യേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു കൗൺസിലറുടെ ആദ്യത്തെ ഇനിഷ്യൽ സ്റ്റേജിലുള്ളതായ ഒരു എഫേർട്ട് എന്ന് പറയുന്നത്. അപ്പൊ അവര് ക്ലയന്റുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ, ഒരു കൗൺസിലിംഗ് ക്ലയന്റുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ, അത് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ആരും ആകട്ടെ, ആ ഒരു റാപ്പോർട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ള ഒരു സന്നദ്ധത ഉണ്ടാകണം. ഇയാള് കഴിവുള്ളവനാണ്, അറിവുള്ളവനാണ്, എന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമല്ല, എന്റെ പ്രശ്നങ്ങളെ സഹായം, എന്നെ സഹായിപ്പാൻ തക്കവണ്ണം അറിവുള്ള ആളാണെന്നുള്ള ഒരു ബോധ്യം ഈ ക്ലയന്റിന് ഉണ്ടാകുക എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് ഇന്റർമീഡിയറി സ്റ്റേജ്, അത് എക്സ്പ്ലോറേഷനാണ്. ഫ്രോയിഡ് പറയുന്നത് ഈ ഔട്ട് പോറിംഗ് ആൻഡ് ഓർ കതാറസിസ് എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചിന്തിക്കുകയുണ്ടായി. അതായത് ഈ റിപ്രസ്ഡ് മെമ്മറീസ് അൺകോൺഷ്യസ് മൈൻഡിൽ നിന്നും ഒരു കോൺഷ്യസ് ലെവലിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രോസസ്സാണ്. അതാണ് എക്സ്പ്ലോറിംഗ് എന്ന് പറയുന്നത്. എക്സ്പ്ലോറേഷൻ ദ സെയിം ആസ്പെക്ട് ഈസ് സെയിം കാർട്ടർ സെയിം ഹിയർ ദാറ്റ് ഈസ് ഇന്റർമീഡിയറ്റ് സ്റ്റേജ്. ദ കൗൺസിലർ ആൻഡ് ക്ലയന്റ് ആർ വർക്കിംഗ് ടുഗദർ ടു ലൊക്കേറ്റ് ദയർ റൂട്ട് കോസ് ഓഫ് ദ പ്രോബ്ലം ലൊക്കേറ്റ് ദ റൂട്ട് കോസ് ഓഫ് ദ പ്രോബ്ലം എന്നുള്ളതാണ്. ക്ലയന്റിന്റെ ഒരു ഒരു അടിസ്ഥാനപരമായ പ്രശ്നത്തെ ലൊക്കേറ്റ് ചെയ്യാനായിട്ട് രണ്ടുപേരും ചേർന്നുള്ള ഒരു ഒരു അതിന്റെ ഒരു എക്സ്പ്ലറേഷനാണ്. അതിന്റെ ഇന്റർമീഡിയറ്റ് സ്റ്റേജ് എന്ന് പറയും. മൂന്നാമതായിട്ട് ഫൈനൽ സ്റ്റേജ് ആണ്, ഡിസിഷൻ മേക്കിംഗ് സ്റ്റേജ് ആണ്. കൗൺസിലർ ഹെൽപ് ദ ക്ലയന്റ് ഇൻ ഓർഡർ ടു മേക്ക് എ റൈറ്റ് ഡിസിഷൻ ബേസ്ഡ് ഓൺ ഹിസ് പ്രോബ്ലം. അതാണ് അവന്റെ പ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ശരിയായ ഡിസിഷൻ എടുക്കാനായിട്ട് ക്ലയന്റിനെ സഹായിക്കുന്ന ഒരു മോഡലാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മറ്റേ പല മോഡലുകൾക്ക് ഒത്തിരി ഒത്തിരി സ്റ്റേജസ് ഉണ്ട്. പക്ഷേ ഇത് വൺ ഓഫ് ദ ഈസിയസ്റ്റ് മോഡൽ. ഇത് നമുക്ക് നമ്മുടെ മിനിസ്ട്രിയിലും അല്ലെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പിലും ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയുന്ന ഒന്നായിട്ട് നമ്മളിതിനെ കാണാൻ കഴിയണം. ഇന്റിമർ റിലേഷൻഷിപ്പ് ഇൻ കൗൺസിലിംഗ് ലെസൺ 2 അതിനെക്കുറിച്ച് പറയുന്നത്. ഇന്റിമർ റിലേഷൻഷിപ്പ് ഇൻ കൗൺസിലിംഗ് അവിടെ വീണ്ടും ഇത് തന്നെയാണ് പറയുന്നത്. റാപ്പോർട്ട് ആൻഡ് ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ് എന്നുള്ളതാണ്. ദ ഫെയിലിയർ ഇൻ ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ് ദ ക്ലയന്റ് വോണ്ട് ബി ഏബിൾ ടു റിവീൽ ഹിസ് ഓർ ഹെയർ സീക്രട്സ് ടു ദ കൗൺസിലർ. ഇപ്പോൾ ഇന്റിമസി ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു ക്ലയന്റിന് ഒരിക്കലും ഒരാളിനോട് അല്ലെങ്കിൽ ഒരാളിന് മറ്റൊരാളിനോട് ക്ലയന്റ് എന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഒരാളിന് മറ്റൊരാളിനോട് തന്റെ ജീവിതത്തിലെ രഹസ്യങ്ങളെ പൂർണ്ണമായ മനസ്സോടുകൂടി വെളിപ്പെടുത്താനായിട്ട് സാധ്യമല്ല. അതുകൊണ്ട് ഒരു ഇന്റിമസി ഉണ്ടാകണം എന്നുള്ളത് വളരെ പ്രധാനമാണ്. റിലേഷൻഷിപ്പിൽ, കൗൺസിലിംഗ് റിലേഷൻഷിപ്പിൽ ഇന്റിമസി ആൻഡ് ഇന്റലക്ച്വൽ കപ്പാസിറ്റി ബോത്ത് ആർ എസൻഷ്യൽ ഫോർ കൗൺസിലിംഗ്. ഇന്റലക്ച്വൽ കപ്പാസിറ്റിയൂടെ ഉണ്ടാകണം. ഇതിന്റെ പ്രശ്നങ്ങളെ മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ട്രെയിനിങ്, അതിനുള്ളതായ ഒരു സ്കില്ല് വളർത്തിയെടുക്കാനായിട്ട് കൗൺസിലിന് സാധിക്കണം. ഈ ഇന്റിമസി എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതുണ്ടെങ്കിൽ മാത്രമേ, അതാണ് ആരംഭം എന്ന് പറയുന്നത്. The counselor should be careful about his or her performance. അതായത് അദ്ദേഹത്തിന്റെ ഡ്രസ്, അദ്ദേഹത്തിന്റെ വോയിസ് മോഡുലേഷൻ, മാനേഴ്സ്, ജെസ്റ്റേഴ്സ് എക്സെട്ര. ആൻഡ് അറ്റ്മോസ്ഫിയർ ഓൾസോ വെരി ഇമ്പോർട്ടന്റ് ഇൻ ദ കൗൺസിലിംഗ് പ്രോസസ്. അപ്പോൾ ഒരു ഒരു ഒരാളിനോട് സംസാരിക്കണം, ഒരു കൗൺസിലിംഗ് നമ്മൾ പോകുമ്പോൾ ആ അതിന്റെ അറ്റ്മോസ്ഫിയർ, ആ ബിൽഡിംഗ് അല്ലെങ്കിൽ ആ റൂം, അതൊക്കെ അതിൻ്റെതായ ഭംഗിയായിട്ട് നീറ്റായിട്ട് ഉള്ള ഒരു അവസ്ഥയിലായിരിക്കണം ഒരു കൗൺസിലിംഗ് നടക്കുന്നത്. കൗൺസിലർ എന്ന് പറയുന്ന ആള് ശരിയായ നിലയിൽ പെർഫോം ചെയ്യേണ്ട ഒരാളായിരിക്കണം. അദ്ദേഹത്തിന്റെ വാക്കുകളും ശബ്ദവും ഒക്കെ കൗൺസിലർ ഹിസ് വോയിസ് ഷുഡ് ബി ക്ലിയർ ആൻഡ് അസർട്ടീവ് എന്നുള്ളതാണ്. അത് കൗൺസിലിംഗിന്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ കാണുന്ന ഒന്നാണ്. കൗൺസിലർ ഷുഡ് പ്രാക്ടീസ് ജെനുവിൻ ലിസണിംഗ് വിത്ത് ഹിസ് പേഷ്യന്റ്സ്. അപ്പം ഒരു ഒരു ജെനുവിൻ ലിസണിംഗ് ഉള്ള ആളായിരിക്കണം. അല്ലാതെ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളൊരു ലിസണിംഗ്, ഞാൻ കേൾക്കുന്നുണ്ട് എന്നുള്ള ഒരു ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു ഒരു ചിത്രം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതല്ല, റിയലായിട്ടും ജെനുവിനായിട്ടും ഈ ആളിനെ ഞാൻ കേൾക്കുന്നുണ്ട് എന്നുള്ള ഒരു ബോധ്യം. ഇപ്പം നമ്മുടെ റിലേഷൻഷിപ്പിലാണെങ്കിൽ പോലും, നമ്മുടെ എല്ലാ റിലേഷൻഷിപ്പിലും ഒരാൾ നമ്മളോട് സംസാരിക്കുമ്പോൾ അത് ഹൃദയം തുറന്ന് കേൾക്കാനായിട്ട്, പറയുന്നത് മുഴുവനും കേൾക്കാനായിട്ട്, നമ്മൾ പലപ്പോഴും ഇടയ്ക്ക് കയറി നമ്മൾ ഇന്ററപ്റ്റ് ചെയ്യും. അപ്പം അങ്ങനെയുള്ള ഒരു അനുഭവമല്ല. ഇപ്പം നമ്മുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിൽ ഫാമിലി തെറാപ്പി ഒക്കെ നടത്തുമ്പോൾ സാധാരണയായിട്ട് പറയാറുള്ള ഒരു കാര്യമാണ്, ഇപ്പൊ ഭർത്താവ് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു, അപ്പൊ ഭാര്യയോട് അത് പറയും, എന്താ ഭർത്താവ് പറഞ്ഞെന്നുള്ളത് ഞാൻ യു റിപ്പീറ്റ് ഇറ്റ്, കാരണം അത് കേൾക്കുന്നു എന്നുള്ളതാണ്. റിയൽ ലിസണിംഗ് ഈസ് വെരി എസൻഷ്യൽ ഇൻ ഓൾ അവർ ഹ്യൂമൻ റിലേഷൻഷിപ്പ്. ഇത് വളരെ പ്രധാനമായിട്ടുള്ള ഒന്നാണ്. നമ്മൾ അതിനെ പൂർണ്ണമായ മനസ്സോടുകൂടി കേൾക്കാനായിട്ട് സാധിക്കണം എന്നുള്ളതാണ്. അടുത്തതായിട്ട് ഈ ചാർട്ടറിൽ പറഞ്ഞിരിക്കുന്നത് കാർക്കപ്പ് എന്നുള്ളതാണ്. അതിന്റെ കാർക്കപ്പിന്റെ അളവുകോൽ Here three people speak to a student who has not been able to score very high marks as expected. ഇവിടെ മൂന്ന് തരത്തിലുള്ള പ്രതികരണങ്ങളാണ്. ഈ മൂന്ന് പ്രതികരണങ്ങളും നിങ്ങൾ ബുക്സ് ഉണ്ടെങ്കിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മൂന്ന് പ്രതികരണങ്ങളാണ്. ഒരു ഒരു പ്രതികരണം
ഒരാൾ പറയുന്നു, നെവർ മൈൻഡ് വാട്ട് ഈസ് യൂസ് ഓഫ് വറി. മാർക്ക് കിട്ടാതെ വിഷമിച്ചിരിക്കുന്ന ഒരു കുട്ടിയോട് പറയുകയാണ്, നെവർ മൈൻഡ് വാട്ട് ഈസ് ദ യൂസ് ഓഫ് വറിയിങ് എന്നുള്ളതാണ്. രണ്ടാമത്തെ ആൾ, സെക്കൻഡ് പേഴ്സൺ ഈസ് സേയിങ് പെർഹാപ്സ് യു ആർ എ ലിറ്റിൽ അപ്സെറ്റ്, അറ്റ് ലീസ്റ്റ് യു ഹാവ് ബീൻ ഏബിൾ ടു പാസ് വെൻ മെനി അതേഴ്സ് ഹാവ് ഫെയിൽഡ്. സോ ദാറ്റ് വാസ് ഹിസ് റെസ്പോൺസ്. ദ തേർഡ് പേഴ്സൺ ഈസ് റെസ്പോണ്ടിങ് ലൈക് ദിസ്, പെർഹാപ്സ് യു ഹാവ് ഹാഡ് എ ഹൈ അംബീഷൻ ആൻഡ് ഹാവ് എക്സ്പെക്ടഡ് ടു ഗെറ്റ് വെരി ഹൈ മാർക്സ്. Now the anxiety that you are not likely to fulfill your hopes and aspirations because your marks are low probably troubles you. I can very well understand your anxiety. The words of the first person do not serve the purpose of consoling the student. രണ്ടാമത്തെ ആള് കുറച്ചുകൂടി ആളിനെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. The third person's reaction stands at higher level. He is able to realize the anxiety of the student, even though the latter does not give expression to it. That is to say, he is capable to full understanding of the plight of the student. Such an attitude on the part of the person makes him acceptable to the student as a counselor and enables the latter to share his inmost thoughts with him. Paramanishan avane purnamayi manasilaki avante വികാരങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ശരിയായ ഒരു മറുപടി പറയാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. ആ പ്രതികരണം ഉയർന്ന നിലവാരത്തിലുള്ള ഒരു പ്രതികരണമാണ്. രണ്ടാമത്തെ പ്രതികരണത്തിന് കുറച്ചൊക്കെ ഉണ്ട്, ആ മനുഷ്യൻ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ ആ കുട്ടിയെ ശരിയായി ആശ്വസിപ്പിക്കുവാൻ സാധിക്കുന്നില്ല. പ്രയോജനകരമായ ലെവലിലേക്ക് ആളിനെ നയിക്കാനായിട്ട് ആ പ്രതികരണത്തിന് സാധിക്കുന്നു. പക്ഷെ മൂന്നാമത്തെ ആള് ഈ വ്യക്തിയെ പൂർണ്ണമായി ഉൾക്കൊള്ളുവാനും മനസ്സിലാക്കാനും ശ്രമിച്ചു എന്നുള്ളതാണ്. അപ്പൊ തന്നെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്ന ഒരാളിനെ ഞാൻ കണ്ടെത്തി എന്നുള്ള ഒരു ബോധ്യം ആ കുട്ടിയുടെ മനസ്സിലുണ്ടാകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത് കൗൺസിലിംഗ് റിലേഷൻഷിപ്പിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഒരു വ്യക്തിയെ പൂർണ്ണമായി മനസ്സിലാക്കുകയും കേൾക്കുകയും അതനുസരിച്ച് ആളിനെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പ്രതികരണം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് നമ്മുടെ എല്ലാ റിലേഷൻഷിപ്പിലും ഇത് നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. നമുക്ക് നെവർ മൈൻഡ് എന്ന് ആരോട് പറയാം? പ്രയാസത്തിലിരിക്കുന്ന ഒരാളിനോട് നെവർ മൈൻഡ്, അല്ലെങ്കിൽ അതിനെ നമുക്കത് ഫീഡ് ചെയ്യുന്നില്ല, നമ്മൾ അതിനെ ഒരിക്കലും ഉൾക്കൊണ്ടുകൊണ്ടല്ല പറയുന്നത്. അപ്പൊ ആളിന് അതിനനുസരിച്ചുള്ളതായ ഒരു പ്രതികരണം, അല്ലെങ്കിൽ ഒരു ആശ്വാസം, ഒരു കൺസലേഷൻ ആളിന് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ശരിയായ നിലയിൽ ഒരു വ്യക്തിയെ മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും ആ വ്യക്തിക്ക് പ്രയോജനകരമായ നിലയിൽ പ്രതികരിക്കുവാനും കഴിയേണ്ടുന്നത് ഒരു കൗൺസിൽ റിലേഷൻഷിപ്പിൽ ആവശ്യമാണ് എന്നുള്ളതാണ് ഈ ഭാഗത്ത് പറയുന്നത്. ലെസൺ 3 ആണ് കാർക്കപ്സ് കൺക്ലൂഷൻ, ദ ക്വാളിറ്റി ഓഫ് എ കൗൺസിലർ. ഇവിടെ പറയുന്നത് പ്രധാനമായിട്ടും എമ്പതിയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. എമ്പതി എന്നുള്ള വാക്കിന് മലയാളത്തിലെ സദാനുഭൂതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എമ്പതി എന്ന് പറയുന്നത്, എമ്പതി ഈസ് സംതിങ് ഡീപ്പർ ദാൻ സിമ്പതി. ഈസ് ഡിഫൈൻഡ് ആസ് an ability to accurately understand what another person is experiencing and feeling. Empathy has two aspects. It is an ability to experience the feeling of the other. Empathy ennulladhu empathy ennulladhu namukku ariya vyathyasam ariya. Oh, mattoralinte feeling real aayittu experience cheyya. It's an ability to experience the feeling of the other. Rendavathayittu, it is a skill which enables you to give expression to the feeling. So that feeling ne anusaranamaya expressionode undaguna onnaanu undaguna or avasthayanu empathy ennu parayunnathu. Empathy is the key of counseling. It may be practiced on all occasions in human relations. The parents-child relationship, teachers and student relationship, husbands and wife relationship, okay, namukku ഇതിന്റെ ആഴം മനസ്സിലാക്കാനായിട്ട് കഴിയേണ്ടതാണ്. അപ്പൊ ഒരാളിനെ നമ്മൾ സിമ്പതി പറഞ്ഞു, ഓ അങ്ങനെ സംഭവിച്ചല്ലോ, അല്ലെങ്കിൽ അന്ന് ഒന്ന് ജനിച്ച് റെക്കഗ്നൈസ് ചെയ്യുന്നുള്ളതല്ലാതെ ആളിന്റെ ഫീലിംഗ് പൂർണ്ണമായിട്ട് നമ്മൾ ഉൾക്കൊള്ളുന്നില്ല. ഒരു കൗൺസിലിംഗ് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോഴേ ഒരു ശരിയായ എമ്പതി നമ്മളിൽ നിന്നുണ്ടാകാനായിട്ട് നമുക്ക് സാധിക്കണമെന്നുള്ളതാണ്. ഇറ്റ് ലീഡ്സ് ടു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഇൻ കൗൺസിൽ റിലേഷൻഷിപ്പ്. ഇപ്പം ക്ലയന്റും കൗൺസിലും തമ്മിലുള്ള റിലേഷൻഷിപ്പിന് വളരെയധികം ആഴമായ ഒരു അർത്ഥം നൽകുന്ന ഒന്നാണ് ഈ എമ്പതി എന്ന് പറയുന്നത്. ഇറ്റ് വിൽ ഹെൽപ് ദ ക്ലയൻസ് ടു റൈസ് അപ്പ് ദെയർ കോൺഫിഡൻസ്. അത് എന്നെ മനസ്സിലാക്കുന്ന, എന്റെ വികാരങ്ങളെ മനസ്സിലാക്കുന്ന, എന്റെ ഫീലിംഗിനെ മനസ്സിലാക്കുന്ന ഒരാൾ എനിക്കുണ്ട് എന്നുള്ളൊരു ബോധ്യം ആ വ്യക്തിയിൽ വളരെ ഉയർന്ന ഒരു കോൺഫിഡൻസ്, ഒരു 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 അവബോധം, സ്വയബോധം, ആത്മവിശ്വാസം സൃഷ്ടിക്കുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അടുത്തതായിട്ടുള്ള പറയുന്ന കോൺക്രീറ്റ്നെസ് എന്നുള്ളതാണ്, അത് മലയാളത്തിൽ മൂർത്തമായ അവസ്ഥ എന്ന് പറയുന്നത്. കോൺക്രീറ്റ്നെസ് മീൻസ് മീൻസ് ദ സ്റ്റേറ്റ് ഓഫ് ഹാവിംഗ് ഷേപ്പ് ആൻഡ് ഫോം. കൗൺസിലർ ഷുഡ് ഹാവ് ദ എബിലിറ്റി ടു ഫോം എ മെത്തഡോളജി, എ ഫോം ഓർ ഷേപ്പ് ഫോർ എവരിതിങ് ഇൻ കൗൺസിലിംഗ്. ഹി ഹാസ് ടു ഐഡന്റിഫൈ ദ റെലവൻറ്റ് ഫാക്ട്സ് ആൻഡ് ഇറലവൻറ്റ് ഫാക്ട്സ് ഇൻ ദ കൗൺസിലിംഗ് പ്രോസസ്. ഒരാള് കൗൺസിലിംഗിന് വരുന്നു, കൗൺസിലിംഗ് വരുമ്പോൾ ഇയാള് ആളിന്റെ കാര്യങ്ങളെല്ലാം അങ്ങ് പറയാൻ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഡറില്ല, അത് കംപ്ലീറ്റ് ഒരു ഓർഡർലെസ് ആയിട്ട് അത് പോവുക. അങ്ങനെയല്ല, അതിന്റെ ഒരു ഓർഡർ ഉണ്ടാകണം. ഒരു ഒരു കൗൺസിലിംഗ് റിലേഷൻഷിപ്പിൽ ഒരു റിയൽ ഓർഡർ ഈസ് നെസസറി. അപ്പൊ നമ്മൾ ആളിന്റെ കാര്യങ്ങൾ, ആൾ പറയുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്യുക, വ്യക്തിപരമായിട്ട് അതിനെ ഡോക്യുമെന്റ് ചെയ്യുക, അതിന് അതിനൊരു മെത്തഡോളജി ഉണ്ടാകുക, അതിനെ അതിന് ഒരു ഫോം ഉണ്ടാകുക, ഒരു ഷേപ്പ് ഉണ്ടാകുക. ഇതൊക്കെ ഒരു കൗൺസിലറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മൾ ഒരാളിനെ ഒരാളിന്റെ പ്രശ്നത്തെ ഡീൽ ചെയ്യുന്ന സമയത്ത് വ്യക്തിപരമായിട്ടും വളരെ വളരെ സവിശേഷമായിട്ട് ആളിന്റെ പ്രശ്നങ്ങളെ സമീപിക്കുവാനും ഒരു ഓർഡറിൽ ഒരു ചിട്ടയോടുകൂടി അതിനെ കേൾക്കുന്നതിനും അതിനെ അതിനെ ഡോക്യുമെന്റ് ചെയ്യുന്നതിനും സാധിക്കേണ്ടത് ഒരു കൗൺസിലിംഗ് റിലേഷൻഷിപ്പിൽ ആവശ്യമാണ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ ഫാക്ട്സും ഒരു അത് ഷുഡ് ബി റെക്കോർഡഡ് മെത്തഡോളജിക്കലി. അത് കൗൺസിലിംഗ് റിലേഷൻഷിപ്പ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. ലെസൺ ഫോർ, റെസ്പെക്ട് എന്നുള്ളതാണ്. ഹിയർ ദ വേർഡ് റെസ്പെക്ട് ഇൻഡിക്കേറ്റ്സ് ദ റെക്കഗ്നീഷൻ ആൻഡ് കൺസിഡറേഷൻ ഓർ എസ്റ്റീം എക്സെട്ര. When we deal with a person in counseling relationship, a person may struggle with low self-esteem or lack of self-confidence. The counselor's responsibility is to recognize that person and help him or her to reinstate his or her self-confidence or self-esteem. ഇത് പ്രധാനപ്പെട്ട ഒന്നാണ്. റെസ്പെക്ട് എന്ന് പറയുന്ന ഒരു സാധാരണമായ ഒരു ബഹുമാനം എന്നുള്ളതിനേക്കാൾ ഉപരിയായ ഒരർത്ഥമാണ് അതിനകത്തുള്ളത്. ഒരു കൺസിഡറേഷൻ, ഒരു ചില എസ്റ്റീം എന്നുള്ളൊരു അർത്ഥമാണ് അതിനകത്ത് അവിടെ കൊടുത്തിരിക്കുന്നത്. കൗൺസിലർ ഷുഡ് പ്രാക്ടീസ് ദൈവദ്രൂപം. അപ്പൊ അവിടെ ഒരു സഭാപരമായിട്ടുള്ളതും ദൈവികമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് ഈ പുസ്തകത്തിൽ പോകുന്നുണ്ട്. എല്ലാവരും ദൈവത്തിന്റെ സൃഷ്ടിയാണെന്നും അതിനാൽ എല്ലാവരും സമന്മാരും സഹോദരന്മാരുമാണെന്നുള്ള മനോഭാവമാണ് ഉണ്ടാകേണ്ടത്. ഒരർത്ഥത്തിൽ ദൈവ സ്വഭാവം വെളിപ്പെടുന്നത് പരസ്പരം അനുഭവിച്ചറിയുന്ന മാനുഷിക ബന്ധങ്ങളിലൂടെയാണ്. മാനസിക സംഘർഷങ്ങൾക്ക് അടിമപ്പെട്ട വ്യക്തിയെങ്കിലും എങ്കിലും അനവധി സാധ്യതകളുള്ള വ്യക്തിത്വമാണ് അവരുടേതെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. തങ്ങളിൽ അടങ്ങിയിരിക്കുന്ന കഴിവുകളെക്കുറിച്ച് കക്ഷിക്ക് ബോധ്യം വരുത്തേണ്ടത് വളരെ ആവശ്യമാണ്. ഇതുപോലെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ അവർക്ക് തന്നെ കഴിവുണ്ടെന്നും അവരെ ബോധ്യപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. ഒരു കൗൺസിലിംഗ് റിലേഷൻഷിപ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ആ ഒരു 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 ബഹുമാനം, ആദരവ് എന്നുള്ളത് പ്രധാനമായിട്ടുള്ള ഒന്നാണ്, റെസ്പെക്ട് എന്നുള്ളത്. അപ്പൊ ആ ദൈവികമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവമുമ്പാകെ നമ്മളെല്ലാവരും സമന്മാരാണെന്നുള്ള ബോധ്യം, എന്നേക്കാൾ കുറഞ്ഞ ഒരാളാണ് കൗൺസിലിംഗ് വരുന്നത്, ഇപ്പൊ എന്റെ ക്ലയന്റ് എന്നത്രയും ഒരു അറിവുള്ള ആളല്ല എന്നുള്ള ഒരു ഒരു മനോഭാവം, അതൊരു സമഭാവന ഉണ്ടാകണം. ഒരു പ്രശ്നങ്ങളുമായി ജീവിക്കുന്ന ഒരാളിനെ സംബന്ധിച്ച് അവനും ഒരു ദൈവസൃഷ്ടിയാണ്, ദൈവത്തിന്റെ മകനാണ്. അപ്പൊ നമ്മൾ ലോകപ്രകാരം നോക്കുമ്പോൾ ഓരോ പ്രശ്നങ്ങളൊക്കെ ആ മനുഷ്യന് കാണുമായിരിക്കും, അല്ലെങ്കിൽ ഒരു കുറച്ച് മാനസികമായ സംഘർഷങ്ങൾ ആ ആള് നമ്മളെക്കാൾ കൂടുതൽ അനുഭവിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ ആ ആളിനെ ആ വ്യക്തിയെ ഒരു ദൈവത്തിന്റെ കുഞ്ഞായിട്ട് കാണാനും ആ ആളിനെ ബഹുമാനിക്കുവാനും വളരെ വിനയത്തോടുകൂടി ആളിനെ സമീപിക്കുവാനും കഴിയേണ്ടത് ഒരു കൗൺസിലിംഗ് റിലേഷൻഷിപ്പിൽ വളരെ പ്രധാനമായിട്ടുള്ള ഒന്നാണ്. അതുപോലെ തന്നെ വാട്ട് ഇസ് റിക്വയർഡ് ഈസ് ടു മേക്ക് ദം അവെയർ ഓഫ് ദർ പൊട്ടൻഷ്യാലിറ്റീസ് ആൻഡ് ഓഫ് ദർ ഓൺ ഇന്നർ സ്ട്രെങ്ത് ആൻഡ് എബിലിറ്റി ടു ഓവർകം ദർ പ്രോബ്ലംസ്. ഞാൻ അറിവ് കൂടിയവനാണ്, എന്റെ ക്ലയന്റ് ആണ്, അതിനത്ര അറിവില്ല. സോ വാട്ട് വിൽ ഐ ഡു? ഐ വിൽ ട്രൈ ടു ഇമ്പോസ് മൈ അജണ്ട ഓൺ ദ അതർ പേഴ്സൺ. സോ ദാറ്റ് ഇസ് നോട്ട് റൈറ്റ്. നമ്മളുടെ ഒരു നമ്മുടെ അറിവുകളും അല്ലെങ്കിൽ നമ്മുടെ ബിലീഫ്സും നമ്മുടെ വാല്യൂസും അടിച്ചേൽപ്പിക്കേണ്ട ഒരു സ്ഥലമല്ല കൗൺസിലിംഗ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ക്ലയന്റിനെ മേലെ അടിച്ചേൽപ്പിക്കുക എന്നുള്ളതല്ല, നമ്മൾ ചെയ്യുന്ന ഒരു ഉപദേശമല്ല, നമ്മുടെ തീരുമാനങ്ങൾ ഇമ്പോസ് ചെയ്യുന്നതായ ഒരു ഒരു പ്രത്യേകമായ ഒരു ജീവിയല്ല കൗൺസിലിംഗ് ഉണ്ടാകേണ്ടത്. ഇറ്റ് നോട്ട് എ പ്ലേസ് ഫോർ ഗിവിംഗ് അഡ്വൈസ്. ഇറ്റ് ഇസ് നോട്ട് എ പ്ലേസ് ഫോർ ഇമ്പോസിംഗ് അവർ അജണ്ട ഓൺ ദ അതർ പേഴ്സൺ. അതല്ല, നമ്മൾ ആളിനെ എല്ലാ റെസ്പെക്റ്റോടും കൂടി കാണുകയും ആൻഡ് വി ആർ ട്രൈങ് ടു അണ്ടർസ്റ്റാൻഡ് ദ പൊട്ടൻഷ്യാലിറ്റി ഓഫ് ദാറ്റ് പേഴ്സൺ ആൻഡ് ഹെൽപ്പിംഗ് ടു റീഇൻസ്റ്റേറ്റ് ദ പ്രോസസ് ഓഫ് അതിലേക്ക് നമ്മളെ കൊണ്ടുവരിക എന്നുള്ളതാണ്. ആ ഒരു പ്രോസസ്സിലേക്ക്, ഒരു റീഇൻസ്റ്റേറ്റ് ചെയ്യപ്പെടുന്ന ഒരു പ്രോസസ്സിലേക്ക് ആളിനെ നമ്മൾ നയിക്കുക. ആൻഡ് വി ആർ ഹെൽപ്പിംഗ് ഹിം ടു കം ബാക്ക് ടു ദ ഒറിജിനൽ പൊസിഷൻ, അല്ലെങ്കിൽ ഒറിജിനൽ ഐഡന്റിറ്റിയിലേക്ക് ആ മനുഷ്യനെ കൊണ്ടുവരുവാനായിട്ട് നമ്മൾ അതിനെ ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. അല്ലാതെ ഞാനിത് ഇമ്പോസ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതൊരു ഡിസ്റെസ്പെക്റ്റ് ആണ്, അതല്ല, അത് പാടില്ല എന്നുള്ളതാണ്. അപ്പം ഇസ് ഇറ്റ് റൈറ്റ് ഇഫ് വി സേ നെവർ മൈൻഡ് ടു എ പേഴ്സൺ ഹു ഈസ് സഫറിംഗ് ഫ്രം എ ഫേറ്റൽ ഡിസീസ് ഓഫ് ഫീലിംഗ് ദ പെയിൻ ഓഫ് സെപ്പറേഷൻ? ദർ ഇസ് നോ ജസ്റ്റിഫിക്കേഷൻ ഫോർ മേക്കിംഗ് സച്ച് എ കമന്റ്. കൗൺസിൽ റെസ്പെക്ട് ഫോർ ദ സെന്റിമെന്റ്സ് ഓഫ് പേഴ്സൺസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് വളരെ പ്രധാനമാണ്. നെവർ മൈൻഡ് എന്ന് നമ്മൾ ഒരാളിനോട് പറയല്ലേ. അപ്പൊ ആളിന്റെ സെന്റിമെന്റ്സിനെ നമ്മൾ മനസ്സിലാക്കുകയും അതിന്റെ ഫീലിങ്സിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരനുഭവം ഉണ്ടാകാനായിട്ട് സാധിക്കണം എന്നുള്ളതാണ്. അടുത്തതായിട്ട് ഈ ലെസണിൽ പറയുന്നത് ജെനുവിനെസ് എന്നുള്ളതാണ്. എ കൗൺസിലർ ഈസ് റെസ്പോൺസിബിൾ ഫോർ മെയിൻറ്റൈനിങ് ജെനുവിനെസ് ആൻഡ് സിൻസിയറിറ്റി ഇൻ ഓൾ ഹിസ് തെറാപ്യൂട്ടിക് റിലേഷൻഷിപ്സ്. അപ്പോൾ ഇവിടെ ഒരു ഉദാഹരണം പറയുന്നുണ്ട്, അത് സമയമില്ലാത്തതുകൊണ്ട് അത് അതിന്റെ പെട്ടെന്ന് ഞാൻ പറയാം. ത്രീ പേഴ്സൺസ് ആർ റെസ്പോണ്ടിങ് ടു എ ഡൾ ആൻഡ് ലോങ് സ്പീച്ച്. അപ്പം ഒരു ഒരാളും ചെയ്യാതെ ഫസ്റ്റ് പേഴ്സൺ റെസ്പോൺസ് ലൈക്ക് ദിസ്, എ വെരി ഗുഡ് സ്പീച്ച്, ഐ ഹാവ് ലിസൺ ടു സച്ച് എ ഗുഡ് സ്പീച്ച് ഫോർ മെനി ഡേയ്സ്. ദ ട്രൂത്ത് ഈസ് ഡിഫറെന്റ്. ദിസ് പേഴ്സൺ ഹാസ് നോ ഹൈ ഒപ്പീനിയൻ അബൌട്ട് ദ സ്പീച്ച്. ഒരാളിങ്ങനെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പ്രസംഗം കേൾക്കുമ്പോഴേ മൂന്ന് ആളുകളുടെ പ്രതികരണമാണ് ആ പ്രസംഗകനോട്, ആ സ്പീക്കറോടുള്ള പ്രതികരണമാണ്. ഒരാൾ പറയുന്നു, ഇറ്റ്സ് എ വെരി ഗുഡ് സ്പീച്ച്, ഞാൻ ഇങ്ങനെയുള്ളൊരു സ്പീച്ച് അടുത്ത കാലത്ത് കേട്ടിട്ടില്ല, വളരെ എക്സാജറേറ്റ് ചെയ്ത് പറയുകയാണ്. പക്ഷെ ആളിന്റെ ഉള്ളില് ആ സ്പീക്കറോടോ ആ സ്പീച്ചിനോടോ ഒരു നല്ല ഒപ്പീനിയൻ ഇല്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ ആളിന്റെ പ്രതികരണം എന്ന് പറയുന്നത്, ദ സ്പീച്ച് ഹാസ് ബീൻ പ്രൊലോങ്ഡ് അൺനെസസറിലി, എ വെരി ഡൾ സ്പീച്ച്, ദിസ് പേഴ്സൺ ഈസ് ജെലസ് ഓഫ് ദ സ്പീക്കർ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. മൂന്നാമതായിട്ട് ദ തേർഡ് പേഴ്സൺ റെസ്പോൺസ് ജനറലി ഗുഡ് ദോ എ ലിറ്റിൽ ലോങ് ഇറ്റ് വുഡ് ഹാവ് ബീൻ ആൻ ഇംപ്രസീവ് സ്പീച്ച് ഇഫ് ദ ഫോക്കസ് ഓഫ് അറ്റൻഷൻ ഹാഡ് ആൻഡ് ബീൻ ഓൺ ദ മെയിൻ പോയിന്റ്സ് ഇഫ് ടൈം ഹാഡ് ബീൻ കെയർഫുള്ളി റെഗുലേറ്റഡ്. ഇവിടെ വെൻ വി അസസ് ദീസ് റെസ്പോൺസസ് വി കെൻ ഫൈൻഡ് ദാറ്റ് ദ തേർഡ് പേഴ്സൺസ് റെസ്പോൺസ് എലോൺ ഈസ് ജെനുവിൻ. അതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഫസ്റ്റ് പേഴ്സൺ ചെയ്യുന്നതെന്ന് പറയുന്നത് ഈസ് ട്രൈങ് ടു പ്ലീസ് ദ സ്പീക്കർ വിത്തൗട്ട് സിൻസിയറിറ്റി. സെക്കൻഡ് പേഴ്സൺ ഈസ് ട്രൈങ് ടു അറ്റാക്ക് ദ സ്പീക്കർ വിത്തൗട്ട് എനി കമ്പാഷൻ ഓർ അണ്ടർസ്റ്റാൻഡിങ്. വി കെൻ ഫൈൻഡ് ദ റിസെന്റ്മെന്റ് ടുവേർഡ്സ് ദ സ്പീക്കർ ഇൻ ഈസ് റെസ്പോൺസ്. ദ തേർഡ് പേഴ്സൺ ഡസ് നോട്ട് ഹൈഡ് എനിതിങ് ഫ്രം ദ സ്പീക്കർ. ഹി എക്സ്പ്രസസ് ഹിസ് ഒപ്പീനിയൻ വിത്ത് ഓൾ ദ റെസ്പെക്ട്. It may be helpful to the speaker. അപ്പോൾ ഈ ജെനുവിനെസ് എന്നുള്ളൊരു ഒരു ഹെഡിംഗ് ആണ് നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ റെസ്പോൺസ് വളരെ ജെനുവിൻ ആയിരിക്കണം. അത് എക്സാജറേഷന്റെ ഭാഗമാണ്, എക്സാജറേറ്റ് ചെയ്തിട്ടുണ്ടാകുന്ന ഉണ്ടാകേണ്ടതാകരുത്. അതെ, നമ്മുടെ ഉള്ളിലുണ്ടായ എന്തെങ്കിലും ഒരു യാതിനോടുള്ള ഒരു ജലസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നമ്മുടെ വ്യക്തിപരമായ ഒരു സംഘർഷം കൊണ്ടുണ്ടാകുന്ന ഒരു നെഗറ്റീവ് ഫീലിംഗിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന റെസ്പോൺസ് ആണ് പാടില്ല. നമ്മുടെ എല്ലാ റെസ്പോൺസും വളരെ ജെനുവിൻ ആയിരിക്കണം എന്നുള്ളതാണ് ഒരു കൗൺസിലിംഗ് റിലേഷൻഷിപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മളെ എല്ലാ റിലേഷൻഷിപ്പിലും, കൗൺസിലിംഗിൽ മാത്രമല്ല, നമ്മുടെ എല്ലാ റിലേഷൻഷിപ്പിലും ഇത് ആവശ്യമാണ് എന്നുള്ളത് നമുക്ക് അറിയാമല്ലോ. നമ്മുടെ സ്പിരിച്വൽ ലൈഫിലും ഒക്കെ നമ്മൾ പ്രായോഗികവൽക്കരിക്കേണ്ട ഒരു സ്വഭാവമാണ്. നമ്മുടെ ആരെയും ഉയർത്തി പറയുക അല്ലെ, മറ്റുള്ളവരെ അഡ്വൈസ് ചെയ്യുക കൊണ്ട് ഉയർത്തി പറയുകയും മനസ്സിൽ മറ്റൊന്നായിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയല്ല, അല്ലെങ്കിൽ നമ്മുടെ നെഗറ്റീവ് ഫീലിംഗ്സ് മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഒന്നായിട്ടല്ല. മൂന്നാമതായിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് നമ്മുടെ ഒപ്പീനിയൻ റെസ്പെക്റ്റോട് കൂടി പറയുക എന്നുള്ളതാണ്. ബേസിക് പ്രിൻസിപ്പൾ ഈസ് ദ കൗൺസിലർ ഷുഡ് റെസ്പോണ്ട് ടു ഹിസ് ക്ലയൻസ് ഫ്രം എ സൂപ്പർ ലെവൽ. If a counselor is consciously or unconsciously influenced by his own biased values in his തെറാപ്യൂട്ടിക് ഇവാലുവേഷൻ ഇറ്റ് വോണ്ട് ബി ഹെൽപ്ഫുൾ ഫോർ ദിസ് ക്ലയന്റ് നമ്മൾ പറഞ്ഞതാണ്. ഈ കൗൺസിലറുടേതായ ഒരു വാല്യൂസോ ഒരു പക്ഷേ വാല്യൂസ് ഉണ്ടായിരിക്കുക, പക്ഷേ എന്തും ആകട്ടെ, വാല്യൂസ് എന്ന് പറയുന്നത് ബയസ് വാല്യൂ എന്തും ആകട്ടെ, അത് ഒരിക്കലും ആ ഒരു ക്ലയന്റിനെ കുറിച്ചുള്ള ഇവാലുവേഷനിൽ സ്വാധീനിക്കപ്പെടാനായിട്ട് പാടില്ല. അപ്പൊ അതിന് സ്വാധീനിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് ഒരിക്കലും ഒരു റിയൽ റിലേഷൻഷിപ്പ് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല എന്നുള്ളതാണ്. അടുത്തതായിട്ട് ലെസൺ 5, ടാർക്കപ്സ് കൺക്ലൂഷൻ, സെൽഫ് ഡിസ്ക്ലോഷർ, സ്വയം അനാവരണം ചെയ്യപ്പെടുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. സെൽഫ് ഡിസ്ക്ലോഷർ ഒരു കൗൺസിലറുടെ ഒരു വലിയ ക്വാളിറ്റിയാണ്. കൗൺസിലർ ക്യാൻ ഷെയർ ഹിസ് പേഴ്സണൽ എക്സ്പീരിയൻസ് വിത്ത് ദ ക്ലയന്റ്. ഇപ്പൊ കൗൺസിലറുടെ വ്യക്തിപരമായ അനുഭവം ഷെയർ ചെയ്യേണ്ട ചെയ്യുന്ന ഒരവസ്ഥ നല്ലതാണ്. ഇപ്പൊ നമ്മളൊരാള് മാനസികമായിട്ട് ദുഃഖിച്ച് ക്ലേശിച്ചിരിക്കുന്ന ഒരാൾ, ആൾ വിചാരിക്കുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ ലോകത്തിൽ ഈ ഒരവസ്ഥയിൽ കൂടി കടന്നു പോകുന്നത് എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരാളിനോട് നമ്മൾ സംസാരിക്കുമ്പോൾ ആ ആളിന്റെ പ്രശ്നങ്ങളോട് സമഭാവമുള്ള നമ്മളുടെ പ്രശ്നങ്ങൾ, നമ്മുടെ വ്യക്തിപരമായ പ്രശ്നങ്ങൾ ആളിനോട് പറയുന്നെങ്കിൽ ആളിന് വളരെയധികം ആശ്വാസവും സമാധാനവും ഉണ്ടാകും. ഓരോ കാര്യങ്ങളും ഓരോ തരത്തിലുള്ള ദുഃഖങ്ങളും ക്ലേശങ്ങളും രോഗങ്ങളും ഒക്കെ അനുഭവിച്ച് നിരാശയിലിരിക്കുന്ന ഒരാളിനോട് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും ഞാനും ഇതിൽ കൂടി കടന്നു പോയിട്ടുണ്ട് എന്നുള്ള നമ്മുടെ അനുഭവം ഷെയർ ചെയ്യുമ്പോൾ ആളിനുണ്ടാകുന്ന ഒരു ശാന്തിയും കോൺഫിഡൻസും എന്ന് പറയുന്നത് വളരെ വലുതായിട്ടുള്ള ഒന്നാണ്. അപ്പൊ അത് കൗൺസിലർ റിലേഷൻഷിപ്പിൽ വളരെ പ്രധാനമായിട്ടുണ്ടാകണം. ഈ സെൽഫ് ഡിസ്ക്ലോഷർ എന്ന് പറയും, നമുക്ക് അതിനുള്ളതായ ഒരു ഓപ്പൺനെസ് ഉണ്ടാകണം, അതിനുള്ളതായ ഒരു വില്ലിംഗ്നെസ് ഉണ്ടാകണം എന്നുള്ളതാണ്. അപ്പോ ഇവിടെ ഒരു പ്രസംഗത്തിന്റെ അനുഭവത്തെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്, ഒരു അത് പ്രസംഗം എന്റെ അനുഭവത്തെ കുറിച്ച് അത് ഷെയർ ചെയ്യാനായിട്ട് മറ്റൊരാൾ സന്നദ്ധനാകുകയും പ്രസംഗത്തിന് ഒരുത്തിന് പ്രസംഗിക്കാൻ പോയി പ്രസംഗിക്കാൻ പറ്റിയില്ല, അതിന് വളരെ ബുദ്ധിമുട്ടുണ്ടായി, മറ്റുള്ളവരെ അഭിമുഖീകരിക്കാനായിട്ട് സാധിച്ചു, ദുഃഖിച്ചിരിക്കുമ്പോൾ വളരെ ഉയർന്ന നിലയിൽ പ്രസംഗ പാഠമുള്ള ഒരാൾ വന്ന് ഈ പ്രസംഗത്തിന്റെ ടെക്നിക്കലായിട്ടുള്ള വശങ്ങളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആളിന് അതുകൊണ്ട് ഈ പറഞ്ഞ് പരാജയപ്പെട്ട ആളിന് എന്താ പ്രയോജനപ്പെടുന്നത്. പക്ഷേ അതിന് പകരമായിട്ട് ആൾ പറയുകയാണ്, ഞാനും ഇതേ അനുഭവത്തിൽ കൂടി കടന്നു പോയതാണ്, ഞാനും എന്റെ പ്രസംഗങ്ങളും മറ്റുള്ളവർ കൽപ്പം പോലും അല്ലാതിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു, ഞാൻ ഇതിനേക്കാൾ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരുന്നു എന്ന് പറയുമ്പോൾ ആളിനുണ്ടാകുന്ന ആളിന്റെ ആ ഒരു ഇമോഷൻസുമായിട്ട് അതിന്റെ വൈകാരികമായ ആ അനുഭവമായിട്ട് ചേർന്ന് നിന്ന് ആളിനെ ആശ്വസിപ്പിക്കാൻ കഴിയുമ്പോൾ ആളിനുണ്ടാകുന്ന സമാധാനം എന്ന് പറയുന്നത് വളരെ വലുതായിട്ടുള്ള ഒന്നാണ്. അത് വളരെ ജെനുവിൻ ആയിരിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു വ്യക്തി സ്വയം അനാവരണം എന്നുള്ളത് കൗൺസിലിംഗ് റിലേഷൻഷിപ്പിൽ ആവശ്യമാണ് എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. ഇന്റിമസി എന്ന് പറയുന്ന ഒരു കാര്യമാണ് അടുത്തതായിട്ട് നമ്മൾ കാണുന്നത്. ഇന്റിമസി ഇസ് എ ടേം യൂസ്ഡ് ബൈ കാർക്കപ്സ് ടു റെഫർ ടു ദ ഇമോഷണൽ സ്റ്റേറ്റ് ഹിയർ ആൻഡ് നൗ ഓഫ് എ പേഴ്സൺ സീക്കിംഗ് കൗൺസിലിംഗ്. അപ്പോൾ ഇന്റിമസി എന്ന് പറയുന്നത് വേറൊരു അർത്ഥത്തിലാണ്, ചുരുത്യസ്ഥമായ അർത്ഥത്തിലാണ് കാർക്കപ്സ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് ഈ ഒരു ഇപ്പോൾ ഈ വ്യക്തി അനുഭവിക്കുന്ന മാനസികമായ അവസ്ഥയെ കുറിച്ചാണ് പറയുന്നത്. ഇയർ ആൻഡ് നൗ ഇപ്പോൾ അനുഭവിക്കുന്നതായിട്ടുള്ള ഒരവസ്ഥ എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ സാധാരണയായിട്ട് കൗൺസിലിംഗിന് പോയിട്ടുള്ള ആളുകൾക്ക് അറിയാം, ഈ കൗൺസിലിംഗിൽ നമ്മൾ പോകുമ്പോൾ ഈ കൗൺസിലർ ഒരു പ്രൊഫഷണൽ കൗൺസിലർ ആണെന്നുണ്ടെങ്കിൽ ഇസ് ഓൾവേസ് ആസ്കിംഗ് എ ക്വസ്റ്റ്യൻ, ഹൗ ഡു യു ഫീൽ റൈറ്റ് നൗ. അപ്പോൾ നീ ഇപ്പോൾ എന്താണ്, നിന്റെ ഇപ്പോഴത്തെ ഇമോഷണൽ അവസ്ഥ എന്താണെന്നുള്ളതാണ്. അപ്പം അതിന് രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട്. ഒന്ന്, ഇയാൾ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ എത്രമാത്രം ആ ആളിന്റെ ഒരു പ്രസൻസ് ഫീലിംഗുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ദ എയിം ഓഫ് ദിസ് ക്വസ്റ്റ്യൻ ഈസ് ടു അസസ് ദ പ്രസന്റ് ഇമോഷണൽ സ്റ്റേറ്റ് ഓഫ് ദാറ്റ് പേഴ്സൺ ഹിയർ ആൻഡ് നൗ. ഇതൊരു കൗൺസിലറുടെ ചുമതലയാണ്. അപ്പോൾ ഈ ആൾ ഏതെങ്കിലും പിന്നെ റിലവന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു വരാം, ഈ റിയൽ പ്രോബ്ലമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ പറയുന്നത്. പക്ഷേ ഈ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ, ഹൗ ഡു യു ഫീൽ റൈറ്റ് നൗ എന്ന് ചോദിക്കുമ്പോൾ, കൗൺസിലർ ചെയ്യുന്നു എന്ന് പറയുന്നത് ഈ ആളിനെ ഒരു പ്രസന്റ് സ്റ്റേറ്റ് ഓഫ് മൈൻഡിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഒരു ഇമോഷണൽ സ്റ്റേറ്റ് ഓഫ് ആ ഒരു ഒരു പ്രസന്റ് ഇമോഷണൽ സ്റ്റേറ്റിലേക്ക് ആളിനെ കൊണ്ടുവരുന്നത് ഹിയർ ആൻഡ് നൗ. അപ്പൊ അതിനാണ് ഇവിടെ ഇമ്മീഡിയസി എന്ന് സോറി ഇവിടെ പറയുന്നത്. ഇമ്മീഡിയസി സദവസരത്തിലെ വൈകാരിക അവസ്ഥ എന്നുള്ളതാണ് എന്റെ പേര്. ഞാൻ പറഞ്ഞത് ചെറ്റിപ്പോയെന്നിരിക്കുന്നു, ഞാൻ മറ്റൊരു വാക്കാണ് പറഞ്ഞത്. ഇമ്മീഡിയസി എന്നുള്ളതാണ് സദവസരത്തിലെ വൈകാരിക അവസ്ഥ. ഇപ്പോൾ ഉള്ള അവസ്ഥയിലേക്ക് കൊണ്ടുവരിക, മാനസികമായ സംഘം അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ അപ്പോഴത്തെ വൈകാരിക ഭാവവുമായി ബന്ധപ്പെടുത്തുന്ന നിലയിലുള്ള ഒരു ഒന്നാണ് ഈ ഇമ്മീഡിയസി എന്ന് പറയുന്നത്, സദവസരത്തിലെ വൈകാരിക അവസ്ഥ. അത് കൗൺസിലിംഗിൽ വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഈ ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ പലരും വരുമ്പോൾ പറഞ്ഞു പോകും. അപ്പൊ അങ്ങനെ കാട് കയറി പറയാതെ ആ റിയൽ വിഷയം എന്താണ്, നീ ഇപ്പോൾ അനുഭവിക്കുന്ന മാനസികാവസ്ഥ എന്താണ് എന്നുള്ള ആളിനെ ആളിന്റെ ശബ്ദവും ആളിന്റെ ബോഡി ലാംഗ്വേജും ഇതെല്ലാം നോക്കി പറയാനുള്ള ഒരു കേബിലിറ്റി ഉണ്ടെന്നുള്ളതാണ്, ഉണ്ടാകണമെന്നുള്ളതാണ് അതുകൊണ്ട് പ്രധാനമായിട്ടും അർത്ഥമാക്കുന്നത്. പാഠം 6 ലെസൺ 6 ആണ് അടുത്തതായിട്ട് പറയാനുള്ളത്. എനിക്ക് തോന്നുന്നത് പറഞ്ഞ് പുറത്തായിരിക്കും ലെസൺ എന്ന് പറഞ്ഞ് അതുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഇപ്പൊ പറയുന്നത് ഈ കൺഫ്രണ്ടേഷൻ എന്നുള്ള ഒരു സബ്ജക്റ്റാണ്, അനുഭവീകരണം എന്നുള്ളതാണ്. ഇത് ഒരു കൗൺസിൽ റിലേഷൻഷിപ്പിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ കൺഫ്രണ്ട് ചെയ്യുക എന്ന് പറയുന്നത്. പലപ്പോഴും നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം കൂടിയാണ് ഈ അഭിമുഖീകരണം, കൺഫ്രണ്ട് ചെയ്യാനുള്ള മുഖാമുഖമായ നേരിടുക. മീറ്റ് ടു മീറ്റ്, ഫേസ് ടു ഫേസ്. ഓഫ് കോഴ്സ് കൗൺസിലർ ഫൈൻഡ്സ് ദാറ്റ് ഹിസ് ക്ലയന്റ്സ് വേർഡ്സ് ആൻഡ് ഹിസ് ഇമോഷണൽ സ്റ്റേറ്റ് ആർ കോൺട്രഡിക്റ്റിംഗ് ആൻഡ് ഹി ക്യാൻ കൺഫ്രണ്ട് വിത്ത് ഹിസ് ക്ലയന്റ്. അത് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഹി ക്യാൻ സേ ലൈക്ക് ദിസ്, യൂസ് യുവർ ഫേസ് ബിട്രേസ് യു, അങ്ങനെ വേണമെങ്കിൽ പറയാം. മീനിങ് അവന്റെ ഇമോഷണൽ സ്റ്റേറ്റും അവന്റെ വാക്കുകളും തമ്മിൽ വളരെ കോൺട്രഡിക്ടറി ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഒരു കൗൺസിലിന് തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ ഹി ക്യാൻ സേ ലൈക്ക് ദിസ്, അപ്പോൾ നിന്റെ യുവർ ഫേസ് ബിട്രേസ് യു, നിന്നെ ചതിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് വേണം, നിന്റെ മുഖം നിന്നെ ചതിക്കുന്നുവെന്ന് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും. അപ്പൊ പീപ്പിൾ യൂസ് എ ഡിഫൻസ് മെക്കാനിസം ടു ഓവർകം ദെയർ ടെൻഷൻ, ബട്ട് ഇറ്റ് വോണ്ട് വർക്ക് പ്രോപ്പർലി. സോ കൺഫ്രണ്ടേഷൻ ഈസ് നെസസറി ഫോർ ആൻ എഫക്റ്റീവ് കൗൺസിലിംഗ്. ഓൾ മെന്റൽ ടെൻഷൻ അറൈസസ് ഫ്രം എ ജനറൽ സെൻസ് ഓഫ് ഡിസ്റ്റർബൻസ് ഓഫ് ഇക്വിലിബ്രിയം ഫ്രം സെൽഫ് കോൺട്രഡിക്ഷൻസ് വിത്ത് എ പേഴ്സൺ. ആന്തരികമായ ഒരു പൊരുത്തക്കേടുകൾ മനുഷ്യനുണ്ട്. അവന്റെ മൂന്ന് കാര്യങ്ങളെ കുറിച്ച് ഇവിടെ അച്ഛൻ പറയുന്നുണ്ട്. ഒന്ന്, പ്രതീക്ഷകളും സാധ്യതകളും തമ്മിലുള്ള അന്തരം, ദ ഡിസ്ക്രിപ്റ്റൻസി ബിറ്റ്വീൻ എക്സ്പെക്ടേഷൻസ് ആൻഡ് ദെയർ നോൺ ഫുൾഫിൽമെന്റ്. ഇപ്പൊ പ്രഗത്ഭനായ ഒരു ഡോക്ടറുടെ മകൻ ഒരു ബാങ്ക് ജീവനക്കാരനായിരിക്കും, ഉദാഹരണം പറയാം, ഒരു ബാങ്ക് ജീവനക്കാരനായിരുന്നു. പക്ഷേ അവന്റെ അബോധ മനസ്സിൽ എപ്പോഴും അവൻ ആഗ്രഹിച്ചിരുന്നത് ഒരു പ്രഗത്ഭനായ ഡോക്ടർ, എന്റെ പിതാവിനെ പോലെ പ്രഗത്ഭനായ ഡോക്ടറാണോ എന്നുള്ളതാണ്. പക്ഷേ അവന്റെ അബോധ മനസ്സ് ഈ പൂർത്തിയാകാത്ത അഭിലാഷത്തിൽ ചുറ്റി നിന്നു നിൽക്കുന്നു. യാഥാർത്ഥ്യത്തോടെ പ്രതികരിക്കാനാകാതെ ഭാവനാ ലോകത്ത് ചുറ്റി തിരിയുന്ന ഇയാളെ മോചിപ്പിക്കേണ്ടത് ഒരു കൺസൺട്രേഷനിലൂടെയാണ്. നമുക്കറിയാമല്ലോ, അവന്റെ ഒരു ഒരു എപ്പോഴും അവന്റെ പിതാവിനെ പോലെ ആകാൻ ആഗ്രഹിച്ച് പക്ഷെ സാധിച്ചില്ല. പക്ഷെ അവൻ എപ്പോഴും അവന്റെ മനസ്സിൽ ആ ഒരു നിരാശയിലും ദുഃഖത്തിലും അവരഭിലാഷം പൂർത്തിയാകാത്ത ഒരു അഭിലാഷത്തിലും അവന് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ആളിനോട് കൺഫ്രണ്ടേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്, കൺഫ്രണ്ട് ചെയ്തേ മതിയാകുള്ളൂ. രണ്ടാമതായിട്ട് വൈകാരിക ഭാവവും പ്രകടനവും തമ്മിലുള്ള അന്തരം, ഡിസിപ്ലിൻസി ബിറ്റ്വീൻ ഇമോഷണൽ ആറ്റിറ്റ്യൂഡ് ആൻഡ് ദയർ എക്സ്പ്രഷൻ. ഐ പേഴ്സൺ മേ എക്സ്പ്രസ് സാഡ്നസ് ഔട്ട്വേർഡ്ലി ബട്ട് ഈസ് ഇൻവേർഡ്ലി ഹാപ്പി ഹാപ്പി. അപ്പോൾ ഒരു മനുഷ്യന് ഉള്ളിൽ സന്തോഷം, പക്ഷെ മുഖത്ത് സങ്കടമാണ്. അപ്പോ ഇത് ഒരു ഒരാള് തിരിച്ചറിഞ്ഞ് കൗൺസിലർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ റെസ്പോൺസിബിലിറ്റി കൺഫ്രണ്ട്. മൂന്നാമതായിട്ട് മൂല്യങ്ങളും പെരുമാറ്റങ്ങളും തമ്മിലുള്ള പൊരുത്തക്കേട്, ദ ഡിസ്ക്രിപ്റ്റൻസി ബിറ്റ്വീൻ വാല്യൂസ് ആൻഡ് ദയർ പ്രാക്ടീസസ്. ഇവിടെ ഒരു ഉദാഹരണം പറയുന്നത്, ഒരു ഒരു ഒരാളിന് കൈക്കൂലി വാങ്ങാനായിട്ട് ആളിന് താല്പര്യമില്ല, തെറ്റാണെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ എല്ലാ പ്രാവശ്യവും വരുന്നത് വാങ്ങുന്നു. ഇത് ആന്തരികമായ ഒരു പൊരുത്തക്കേടാണ്, ഇത് കോൺട്രഡിക്ഷനാണ്, ഉള്ളിലുള്ള കോൺട്രഡിക്ഷനാണ്. അപ്പൊ അങ്ങനെയുള്ളതായ ഒരു അവസരത്തിൽ അതിനോട് കൺഫ്രണ്ട് ചെയ്യാനായിട്ട് ഒരു കൗൺസിലിംഗ് സാധിക്കും. കൺഫ്രണ്ടേഷൻ ഈസ് നെസസറി ഇൻ കൗൺസിലിംഗ്. നമ്മളൊരു എപ്പോഴും പ്ലീസിംഗ് ആയിട്ട് ഈ ക്ലയന്റിനോട് അല്ലെങ്കിൽ ആളിനോട് ഇരിക്കേണ്ട ഒരു ഒരു കൺസൾട്ട് ചെയ്യേണ്ടതായ ഒരു സന്ദർഭം ആവശ്യമാണെന്നുണ്ടെങ്കിൽ ആ കൺസൾട്ട് ചെയ്യേണ്ടത് ഒരു എഫക്റ്റീവ് കൗൺസിലിംഗിൽ ആവശ്യമാണ് എന്ന് പറയും. ഞാനൊരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അടുത്തതായിട്ട് പറയുന്ന ഫാന്റസി എന്നുള്ളതാണ്. ഇത് ഒരു ഒരു ഡേ ഡ്രീമിംഗ് ആക്ടിവിറ്റിയാണ്. നമുക്കറിയാം ഫാന്റസി നമ്മുടെ അക്കോർഡിംഗ് ടു ദ ഫാദർ ഇറ്റ് ഈസ് വൺ ഓഫ് ദ മേജർ കോൺസിക്വൻസ് ഓഫ് ദ ഫോൾ. അപ്പം കാലികമായ സാഹചര്യങ്ങളെ ബോധപൂർവം മറന്ന് ഒരു സാങ്കല്പിക ലോകത്ത് വ്യാപരിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അവരൊരിക്കലും പാർട്ട് ഓഫ് എൻ എസ്റ്റേറ്റ് അപ്പം ഇന്ന് റെലവെന്റ് ആയിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ അല്ലെങ്കിൽ പ്രസക്തമായ ജീവിത സാഹചര്യങ്ങളെ അയാളെ നേരിടാനായിട്ട് കഴിയാതെ എപ്പോഴും ഒരു സാങ്കല്പിക ലോകത്ത് ഫാന്റസി വേൾഡിലാണ് ഇന്ന് മനുഷ്യനെ അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നമാണ് ഈ ഫാന്റസി. നമ്മളതിനെക്കുറിച്ച് ബോധമുള്ളവരാണ്. എത്ര സമയമാണ് ഒരു ദിവസം നമ്മൾ ഈ ഫാന്റസി വേൾഡിൽ നിൽക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കുന്നു? റിയൽ വേൾഡിൽ നിന്ന് നമ്മൾ ഒരു ഫാന്റസി വേൾഡിലേക്ക് പോകുന്നുണ്ടുള്ളത് അത് ഒരു വലിയൊരു ഡിഫക്റ്റ് ആണ് നമ്മുടെ ജീവിതത്തിൽ. അതുകൊണ്ട് നമുക്ക് അതിനെ അതിജീവിക്കാനായിട്ട് സാധിക്കണം. അപ്പൊ അങ്ങനെ ഒരു കൗൺസിൽ റിലേഷൻഷിപ്പിൽ ഒരു കൺസൾട്ടേഷൻ അതിന് ആവശ്യമായിട്ട് വരും എന്നുള്ളതാണ് ഇവിടെ പുസ്തകത്തിൽ അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാൻ നമ്മുടെ ഈ രണ്ടാമത്തെ യൂണിറ്റിലൂടെ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളത് അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ അല്ലെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ പുസ്തകം ശരിയായിട്ട് വായിച്ചെങ്കിൽ മാത്രമേ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഫോളോ ചെയ്യുവാനും സാധിച്ചത്തുള്ളൂ. ഇത്തിരി കാര്യങ്ങളാണ് പലതരത്തിലുള്ള കംപ്ലൈൻറ്റിംഗ്സ് ഉണ്ട്. അങ്ങനെയാണ് പോകുന്നത്. അതുകൊണ്ട് സമയമെടുത്ത് വായിക്കാനും അടുത്ത സെഷനിൽ നമ്മൾ യൂണിറ്റ് 3 കൈകാര്യം ചെയ്യുന്നതാണ്. ഇത് കേട്ട എല്ലാവരോടുമുള്ള പ്രത്യേകമായ സന്തോഷം ദിവസത്തിലായി
ജോസിനോടുള്ള സന്തോഷം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഇപ്പോൾ ഈ ദിവ്യബോധനം സൗത്ത് വെസ്റ്റ് ഭദ്രാസനത്തിന്റെ പാഠ്യപദ്ധതിയുടെയൊക്കെ ചുമതല വഹിക്കുന്ന ബഹുമാനപ്പെട്ട സെക്രട്ടറി അലക്സ് അലക്സാണ്ടർ സാർ ചുരുങ്ങിയ വാക്കുകളിൽ ഈ ദിവ്യബോധനത്തിന്റെ ചില അപ്ഡേറ്റ്സ് അറിയിക്കും, ഇതിന്റെ ഫോളോ അപ്പിനെ സംബന്ധിച്ചുള്ളത് അറിയിക്കും. അവസാനമായിട്ട് അച്ഛന് ഒരു വാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ചടങ്ങിൽ പൂർത്തീകരിക്കും. പ്ലീസ് അലക്സ് സാർ.
താങ്ക് യു എവരിബഡി. അച്ഛൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു ക്ലാസ് എടുത്തു. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞ മാതിരി ഈ ബുക്ക് രണ്ടും മൂന്നും പ്രാവശ്യം ഒരു ലെസൺ വായിച്ചെങ്കിൽ മാത്രമേ നമുക്കിത് കംപ്ലീറ്റ് കോംപ്രിഹെൻഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ കൈൻഡ്ലി കണ്ടിന്യൂ റീഡിങ് ഇറ്റ്. ഇനി നമ്മൾ ഇതിന്റെ ബാക്കിയുള്ള 2 യൂണിറ്റ്സ് വി വിൽ സ്റ്റാർട്ട് വൺ ഏർലി പാർട്ട് ഓഫ് മാർച്ച് ആൻഡ് മേ ബി മിഡിൽ ഓഫ് മാർച്ച് ആൻഡ് വി വിൽ കൺക്ലൂഡ് ദാറ്റ്. അങ്ങനെ ഇരിക്കുന്നു. പിന്നെ റിയലി താങ്ക് എവറിബഡി ദോസ് ഹു ആർ സെൻഡിങ് മീ ദി സമ്മറീസ്. ഇറ്റ്സ് വെരി ഗുഡ്. ഇനിയും ചെയ്യാനുള്ളവർ അത് ലേറ്റ് ആയിട്ടില്ല. പ്ലീസ് ഡു ഇറ്റ് ആസ് ക്വിക്ക് ആസ് പോസിബിൾ. ദാറ്റ് വേ യു നോ വി ക്യാൻ കമ്പൈൽ ഇറ്റ് ആൻഡ് കണ്ടിന്യൂ ആൻഡ് കംപ്ലീറ്റ് ദാറ്റ് പ്രോസസ്. മറ്റ് പ്രത്യേകിച്ച് ഒന്നുമില്ല. അടുത്ത സെഷന്റെ ഡീറ്റെയിൽസ് ഞാൻ മത്തിക്കോശി അച്ഛനുമായിട്ട് സംസാരിച്ചിട്ട് ഡേറ്റ് ഫിക്സ് ചെയ്തതിന് ശേഷം ഐ വിൽ ഡെഫിനറ്റ്ലി ലെറ്റ് യു നോ. And kindly encourage everybody in your parishes to attend this. And, you know, this is a very important informative program for everyone. So kindly advise, kindly ask them to join us. That way, you know, they can also enjoy this ministry. പിന്നെ ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം വഹിക്കുന്ന നമ്മുടെ ആദരണീയനായ നനൻവി ജോർജ് അച്ഛനാണ്. അച്ഛൻ വളരെ സുസ്ഥിരമായ ഇതിനു വേണ്ടി സേവനം ചെയ്യുകയും സമയം ചിലവഴിക്കുകയും ചെയ്യുന്നു. താങ്ക് യു അച്ഛൻ, താങ്ക് യു സോ മച്ച്. നമ്മുടെ അഭിമുഖ്യ തിരുമേനി ഇപ്പോൾ നാട്ടിലാണ്. തിരുമേനി തീർച്ചയായിട്ടും ഇതിനു വേണ്ടുന്ന എല്ലാവിധമായ എല്ലാ ഗൈഡൻസും നമ്മൾക്ക് തരുന്നുണ്ട്. അങ്ങനെ ഇക്കാര്യങ്ങൾ നമ്മുടെ പ്രാർത്ഥനയിൽ ഓർക്കുക. എല്ലാ കാര്യങ്ങളിലും നമ്മുടെ സഹകരണവും ആത്മാർത്ഥമായ സഹകരണവും പ്രാർത്ഥനയും വീണ്ടും വീണ്ടും അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലസ്.
Thank you, beloved Matthew Koshyachan, for your thought-provoking and very effective session you led today. And also I extend our hearty thanks to beloved Alex Alexander and Manoj for assisting us on all these days in connection with recording and providing the facility of the TV concert. Let's all bow our head. May the love of the Heavenly Father, grace of the Holy Begotten Son, indwelling and fellowship of the Holy Spirit be with us all. Now and always and forever and ever. Amen.
Amen.
Thank you and good night to all. I am pretty sure that you know you are not getting ample time for your interaction. And definitely I assure you, immediately after completing all the 4 units and specifically for this subject need some sort of interaction personally. I know that you are expecting it. and we will have ample provision for that, and Achin will make a little arrangement in the end of the session after completing all the four units. And I'm so sorry for not having that provision in the beginning and immediately after all the sessions. And those who want to have some interaction, you may send your immediate question through email. You send it to Mr. Alex Alexander, so he will forward to Achin, and Achin will address all such questions on the coming sessions also. And definitely some interaction provision will be there at the end. Thank you and good night to all of you.
Thank you. God bless.